പ്രവാസി പ്രവാഹത്തിൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷം നശിപ്പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിയും ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. അവർ രക്ഷിക്കപ്പെടുവാനും തക്കവണ്ണം സത്യത്തെ സ്നേഹിച്ചു കൈക്കൊള്ളുകയാൽ തന്നെ അങ്ങനെ ഭവിക്കും. സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവമാർക്ക് പോഷ്ക്ക് വിശ്വസിക്കുമാർ വ്യാജത്തിന്റെ വ്യാപാര ശക്തി അയക്കുന്നു. ഞങ്ങളോ കർത്താവിന് പ്രിയരായ സഹോദരന്മാരെ, ദൈവം നിങ്ങളെ ആദിമുതലാത്മാവിന്റെ വിശുദ്ധീകരണത്തിലും സത്യത്തിന്റെ വിശ്വാസത്തിലും രക്ഷയ്ക്കായി തെരഞ്ഞെടുക്കൊണ്ട് നിങ്ങൾ നിമിത്തം ദൈവത്തെ എപ്പോഴും സ്തുതിപ്പാൻ കടമ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷിക്കെ വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ചു നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുദാനും നമ്മെ സ്നേഹിച്ച നിത്യവിശ്വാസം നല്ല പ്രത്യാശയും കൃപയാലെ നൽകിയിരിക്കുന്ന നമ്മുടെ പിതാവായ ദൈവവും നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിച്ച് എല്ലാ നല്ല പ്രവൃത്തിയിലും വാക്കിലും സ്ഥിരപ്പെടുത്തുമാറാകട്ടെ. ഒടുവിൽ സഹോദരന്മാരെ, കർത്താവിന്റെ വചനം നിങ്ങളുടെ അടുക്കൽ എത്തിയതുപോലെ വേഗം വ്യാപരിച്ച് മഹത്വപ്പെടുവാനും വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങളെ വിടുവിപ്പാനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ, കർത്താവോ വിശ്വസ്തൻ. അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഞങ്ങൾ ആജ്ഞാപിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെന്നും മേലാലും ചെയ്യുമെന്നും ഞങ്ങൾ നിങ്ങളെ കുറിച്ച് കർത്താവിൽ ഉറച്ചിരിക്കുന്നു. കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിന്റെ സ്നേഹത്തിലേക്ക് ക്രിസ്തുവിന്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഞങ്ങളോട് പ്രാപിച്ച പ്രമാണം വിട്ട് ക്രമം കെട്ട് നടക്കുന്ന ഏത് സഹോദരനോടും അകന്നു കൊള്ളണം എന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിക്കുന്നു. ഞങ്ങളെ അനുകരിക്കേണ്ടതിന് എങ്ങനെയെന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല, ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടുമില്ല. നിങ്ങൾ ആർക്കും ഭാരമായി തീരുവരുന്ന വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു പോകുന്നത് അധികാരമായിട്ട് അറിഞ്ഞിട്ടല്ല. അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃയാക്കേണ്ടതിനത്രേ. വേല ചെയ്യുവാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും വരുത് എന്ന് ഞങ്ങൾ നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു എന്ന് കേൾക്കുന്നു. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത ഹോമവൃത്തി കഴിക്കണം എന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. നിങ്ങളോ സഹോദരന്മാരെ, നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത്. ഈ ലേഖനത്തിലുള്ള ഞങ്ങളുടെ വാക്കനുസരിക്കാത്തവൻ നാണിക്കേണ്ടതിന് അവനോട് സംസർഗം വിട്ട് അവനെ വേർതിരിപ്പീൻ. എങ്കിലും ശത്രു എന്ന് വിചാരിക്കാതെ സഹോദരനെ വെച്ച് അവനെ ബുദ്ധി ഉപദേശിക്കത്രേ വേണ്ടത്. സമാധാനത്തിന്റെ കർത്താവായവൻ താൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും സമാധാനം നൽകുമാറാകട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. പൗലോസായ എന്റെ കയ്യാൽ വന്ദനം. സകല ലേഖനത്തിലും ഇത് തന്നെ അടയാളം. ഇങ്ങനെ ഞാൻ എഴുതുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. തിമോത്തിയോസിന് എഴുതിയ ഒന്നാം ലേഖനം. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെയും നമ്മുടെ പ്രത്യാശയായ യേശു ക്രിസ്തുവിന്റെയും കൽപ്പന പ്രകാരം ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തിമോത്തിയോസിന് എഴുതുന്നത് പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ കർത്താവായ ക്രിസ്തുയേശുവിങ്കിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. അന്യഥ ഉപദേശിക്കരുതെന്നും വിശ്വാസം എന്ന ദൈവദേശത്തേക്ക് അല്ല തർക്കങ്ങൾക്ക് മാത്രം ഉതകുന്ന കെട്ടുകഥകളെയും അന്തമില്ലാത്ത വംശാവലികളെയും ശ്രദ്ധിക്കാതെ എന്നും ചിലരോട് ആജ്ഞാപിക്കേണ്ടതിന് നീ എഫേസസിൽ താമസിക്കണം എന്ന് ഞാൻ നെക്കുതന്നിയേക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ ഇപ്പോഴും ചെയ്യുന്നു. ആജ്ഞയുടെ ഉദ്ദേശമോ ശുദ്ധഹൃദയം, നല്ല മനസാക്ഷി, നിർവ്യാജ വിശ്വാസം എന്നിവയാൽ ഉളവാകുന്നു. സ്നേഹം തന്നെ ചിലർ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടക്കന്മാരായിരിക്കാനിച്ഛിക്കുന്നു. തങ്ങൾ പറയുന്നത് ഇന്നതെന്നും സ്ഥാപിക്കുന്നത് ഇന്നതെന്നും ഗ്രഹിക്കുന്നില്ലാവാനും ന്യായപ്രമാണോ നീതിമാനല്ല. അധർമ്മികൾ, അഭക്തർ, അനുസരണം കെട്ടവർ, പാപികൾ, അശുദ്ധർ, ബാഹ്യന്മാർ, പിതൃഹന്താക്കൾ, മാതൃഹന്താക്കൾ, കൊലപാതകർ, കുറുനടപ്പുകാർ, പുരുഷ മൈഥുനക്കാർ, നരമോഷ്ടാക്കൾ, ഓഷ്കു പറയുന്നവർ, കളസത്യം ചെയ്യുന്നവർ എന്നിവർക്കാർക്കും പദ്യോപദേശത്തിന് വിപരീതമായി മറ്റേതിനും അത്രേ വെച്ചിരിക്കുന്നത് എന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിനെ ന്യായോചിതമായി ഉപയോഗിച്ചാൽ ന്യായപ്രമാണം നല്ലത് തന്നെയെന്ന് നാം അറിയുന്നു. ഈ പരിജ്ഞാനം എങ്കിൽ ബലമേൽപ്പിച്ചിരിക്കുന്നതായി ധന്യനായ ദൈവത്തിന്റെ മഹത്വമുള്ള സുവിശേഷത്തിന് അനുസാരമായത് തന്നെ എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തൻ എന്നെ ശുശ്രൂഷയ്ക്ക് ആക്കിയത് കൊണ്ടത്. ഞാൻ അവനെ സ്തുതിക്കുന്നു. മുമ്പേ ഞാൻ ദൂഷകനും ഉപദ്രവിയും നിഷ്ഠുരനുമായിരുന്നു എങ്കിലും അവിശ്വാസത്തിൽ അറിയാതെ ചെയ്തതുകൊണ്ട് എനിക്ക് കരുണ ലഭിച്ചു. നമ്മുടെ കർത്താവിന്റെ കൃപയോ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തോടും സ്നേഹത്തോടും കൂടി അത്യന്തം വർദ്ധിച്ചു മരിക്കുന്നു. ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. എന്നിട്ടും യേശു ക്രിസ്തു നിത്യജീവനാക്കിക്കൊണ്ട് തന്നിൽ വിശ്വസിപ്പാനുള്ളവർക്ക് ദൃഷ്ടാന്തത്തിനായി സകല ദീർഘക്ഷമയും ഒന്നാമനായി എന്നിൽ കാണിക്കേണ്ടതിന് എനിക്ക് കരുണ ലഭിച്ചു. നിത്യരാജാവായ അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും ആമേൻ. മകനെ തിമോത്തിയോസേ, നിനക്ക് എന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ വിശ്വാസവും നല്ല മനസാക്ഷിയുമുള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക. ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി. ഹുമനേയോസും അലക്സാണ്ടറും ഈ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു. അവർ ദൂഷണം പറയാതിരിക്കാൻ പഠിക്കേണ്ടതിന് ഞാൻ അവരെ സാത്താനെ ഏൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ സകല മനുഷ്യർക്കും നാൻ സർവഭക്തിയോടും ഘനത്തോടും കൂടി സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനും കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിലും മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ ഇസ്ലാമായ ദൈവത്തിന്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അവൻ സകല മനുഷ്യർക്കും രക്ഷപ്രാപിക്കാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ. എല്ലാവർക്കും വേണ്ടി മറുപടിയായി തന്നെ താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ തക്ക സമയത്ത് അറിയിക്കേണ്ടിയ ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിക്കുക അപ്പോസ്തലനായി ഓഷ്കല്ല പരമാർത്ഥം തന്നെ പറയുന്നു. ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിക്കാൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും ഇട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. വണ്ണം സ്ത്രീകളും യോഗ്യമായ വസ്ത്രം ധരിച്ച് ലജ്ജ ശീലത്തോടും സുബോധത്തോടും കൂടെ തങ്ങളെ അലങ്കരിക്കണം. പിന്നെ പൊന്ന് മുത്ത് വലിയേറിയ വസ്ത്രം എന്നിവ കൊണ്ടല്ല, ദൈവഭക്തിയെ സ്വീകരിക്കുന്ന സ്ത്രീകൾക്ക് ഉചിതമാമണ്ണം സൽപ്രഭക്തികളെ കൊണ്ടത്ര അലങ്കരിക്കേണ്ടത്. സ്ത്രീ മൗനമായിരിക്കുന്നെന്ന് പൂർണ്ണ അനുസരണത്തോടും കൂടെ പഠിക്കട്ടെ. മൗനമേരിപ്പാനല്ലാതെ ഉപദേശിപ്പാനോ പുരുഷന്റെ മേൽ അധികാരം നടത്തുവാനോ ഞാൻ സ്ത്രീയെ അനുവദിക്കുന്നില്ല. ആദാം ആദ്യം നിർമ്മിക്കപ്പെട്ടു, പിന്നെ ഹവ. ആദാമല്ല സ്ത്രീ എത്ര വഞ്ചിക്കപ്പെട്ടു, ലംഘനത്തിൽ അകപ്പെട്ടത്. എന്നാൽ വിശ്വാസത്തിലും സ്നേഹത്തിലും വിശുദ്ധീകരണത്തിലും സുബോധത്തോടെ വളർത്തുന്ന എങ്കിൽ അവൾ മക്കളെ പ്രസവിച്ച് രക്ഷ പ്രാപിക്കും. ഒരുവൻ അധ്യക്ഷാനം കാംക്ഷിക്കുന്നുവെങ്കിൽ നല്ല പേരെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് വിശ്വാസയോഗ്യമാകുന്നു. എന്നാൽ അധ്യക്ഷൻ നിരപവാദ്യനായി ഏകഭാര്യയുടെ ഭർത്താവും നിർമ്മദനും ജിതേന്ദ്രനും സുശീലനും അധിപ്രിയനും ഉപദേശിപ്പാൻ സമർത്ഥനുമായിരിക്കണം. മദ്യപ്രിയനും തല്ലുകാരനും ഒരു ശാന്തനും കലഹിക്കുന്നവനും ദിവ്യാഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിക്കാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? നിഗളിച്ച് പിശാചിനു വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതിയ ശിഷ്യനു വരുക. നിന്നയിലും പിശാചിന്റെ കെണിയിലും കുടുങ്ങാതിരിക്കാൻ പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനുമായിരിക്കണം അവണ്ണം. ശുശ്രൂഷകന്മാർ കനശാലികളായിരിക്കണം. ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും വരുക. അവർ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധമനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. അവരെ ആദ്യം പരീക്ഷിക്കണം. അനിന്ദരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. അവണ്ണം സ്ത്രീകളും കനശാലികളായി ഏഷണി പറയാതെ നിർമ്മതരും എല്ലാത്തിലും വിശ്വസ്തരുമായിരിക്കണം. ശുശ്രൂഷകന്മാർ ഏകഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബത്തെയും നന്നായി ഭരിക്കുന്നവരുമായിരിക്കണം. നന്നായി ശുശ്രൂഷ ചെയ്യുന്നവർ തങ്ങൾ നല്ല നിലയും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസികളുടെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. ഞാൻ വേഗത്തിൽ നിന്റെ അടുക്കൽ വരുവൻ ആശിക്കുന്നു. താമസിച്ചു പോയാലോ സത്യത്തിന്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇതെഴുതുന്നു. അവൻ ജ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി ജാതികളിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവവ്യക്തിയുടെ മർമ്മം സമ്മതമാം വണ്ണം വലിയതാകുന്നു. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജവാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് പോസ്റ്റ് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിക്കാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല. ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച് വിശ്വാസത്തിന്റെയും സതുപദേശത്തിന്റെയും വചനത്താൽ പോഷണം ലഭിച്ചു. യേശുക്രിസ്തുവിന് നല്ല ശുശ്രൂഷകനാകും. ഭക്തിവിരുദ്ധമായ കീഴ്വഴി കേവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ. ദൈവഭക്തി ഇപ്പോഴത്തെ ജീവന്റെയും വരുവാനുള്ളതിരിക്കുന്നതിനെയും വാഗ്ദത്വമുള്ളതായിരിക്കാൻ സകലത്തിനും പ്രയോജനമന്ത്രമാവുന്നു. ഇത് വിശ്വാസം എല്ലാവരും അംഗീകരിക്കാൻ യോഗ്യവും ആയ വചനം. അതിനായിട്ട് തന്നെ നാം സകല മനുഷ്യരുടെയും പ്രത്യേകം വിശ്വാസികളുടെയും രക്ഷിതാവായ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിച്ച് അധ്വാനിച്ചും പോരാടിയും വരുന്നു. ഇത് നീ ആജ്ഞാപിക്കുകയും ഉപദേശിക്കുകയും ചെയ്യുക. ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. ഞാൻ വരുവോളം വായന, പ്രബോധനം, ഉപദേശം എന്നിവയെ ശ്രദ്ധിക്കുക. മൂപ്പന്മാരുടെ കൈവെപ്പോടുകൂടി പ്രവചനത്താൽ നിനക്ക് ലഭിച്ചതായി നിന്നിലുള്ള കൃപാവരം ഉപേക്ഷയായി വിചാരിക്കാതെ നിന്റെ അഭിവൃദ്ധി എല്ലാവർക്കും പ്രസിദ്ധമായി തീരേണ്ടത് ഇത് കരുതുക. ഇതിൽ തന്നെ ഇരുന്നു കൊള്ളുക. നിന്നെയും നിന്നെ തന്നെയും ഉപദേശിക്കുകയും സൂക്ഷിച്ചു കൊള്ളുക. ഇതിൽ ഉറച്ചു നിൽക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കും. മൂത്തവനെ ഭക്ഷിക്കാതെ അപ്പനെ പോലെയും ഇളയവരെ സഹോദരന്മാരെ പോലെയും മൂത്ത സ്ത്രീകളെ അമ്മമാരെ പോലെയും ഇളയ സ്ത്രീകളെ പൂർണ്ണ നിർമ്മലതയോടെ സഹോദരികളെ പോലെയും പ്രബോധിപ്പിക്കുക. സാക്ഷാൽ വിധവമാരായിരിക്കുന്ന വിധവമാരെ മാനിക്കുക. വല്ല വിധയ്ക്കും പുത്രപുത്രന്മാർ ഉണ്ടെങ്കിൽ അവർ മുമ്പേ സ്വന്തം കുടുംബത്തിൽ ഭക്തി കാണിച്ച അമ്മയപ്പന്മാർക്ക് പ്രതിപുകാരം ചെയ്യാൻ പഠിക്കട്ടെ. ഇത് ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കുന്നു. സാക്ഷാൽ വിധവയും ഏകായികമായുമുള്ളവൾ ദൈവത്തിൽ ആശ്രയിച്ച രാപ്പകൽ യാചനയിലും പ്രാർത്ഥനയിലും മുറ്റുപാർക്കുന്നു. കാമികളായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവൾ അവർ നിരവധിയരായിരിക്കേണ്ടതിനെ നീ ഇത് ആജ്ഞാപിക്കുക. തനിക്കുള്ളവർക്കും പ്രത്യേകം സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി ചെറുതാക്കവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ് അവിശ്വാസിയേക്കാൾ അധവനായിരിക്കുന്നു. സൽപ്രവർത്തികളാൽ ശ്രുതിപ്പെട്ട് ഏകഭർത്താവിന്റെ ഭാര്യയായിരുന്ന് 60 വയസ്സിന് താഴെ അല്ലാത്ത വിധവ മക്കളെ വളർത്തുകയോ അതിഥികളെ സൽക്കരിക്കുകയോ വിശുദ്ധന്മാരുടെ കാലുകളെ കഴുകുകയോ ഞെരുക്കമുള്ളവർക്ക് മുട്ടു തീർക്കുകയോ സൽപ്രവർത്തിയും ചെയ്തു പോരുകയോ ചെയ്തുവെങ്കിൽ അവളെ തെരഞ്ഞെടുക്കാം. ഇളയവിധമാരെ ഒഴിക്കുക. അവർ ക്രിസ്തുവിന് വിരോധമായി പുളച്ചു മറിയുമ്പോൾ മതിക്കുമ്പോൾ വിവാഹം ചെയ്യുവാൻ നിശ്ചയിക്കും. ആദ്യ വിശ്വാസം തള്ളുകയാൽ അവർക്ക് ശിക്ഷാവിധിയുണ്ട്. അത്രയുമല്ല, അവർ വീടുതോറും നടന്ന് മെനക്കെടുവാനും ശീലിക്കും. മെനക്കെടുക മാത്രമല്ല, വായാടികളും പല കാര്യത്തിൽ ഇടപെടുന്നവരുമായി അരുതാത്തത് സംസാരിക്കും. ആകയാൽ ഇളയവർ വിവാഹം ചെയ്യുകയും പുത്രസമ്പത്ത് ഉണ്ടാക്കുകയും ഭവനം രക്ഷിക്കുകയും വിരോധിക്ക് അപവാദത്തിന് അവസരം കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും വേണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇപ്പോൾ തന്നെ ചിലർ സാത്താന്റെ പിന്നാലെ പോയല്ലോ. ഒരു വിശ്വാസിനിക്ക് വിധവമാരുണ്ടെങ്കിൽ അവൾ തന്നെ അവർക്ക് മുട്ടുതീർക്കട്ടെ. സഭയ്ക്ക് ഭാരം വരരുത്. സാക്ഷാൽ വിധവകാരായവർക്ക് മുട്ടുതീർപ്പാണുണ്ടല്ലോ. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ, പ്രത്യേക വചനത്തിനും ഉപദേശത്തിനും അധ്വാനിക്കുന്നവരെ തന്നെ ഇരട്ടിമാനത്തിന് യോഗ്യമായി എണ്ണുക. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത് എന്ന തിരുവെഴുത്ത് പറയുന്നു. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യൻ എന്നുണ്ടല്ലോ. 2-3 സാക്ഷികൾ മുമ്പേ മുഖാനെയല്ലാതെ ഒരു മൂപ്പന്റെ നേരെ അന്യായം എടുക്കരുത്. പാപം ചെയ്യുന്നവരെ ശേഷമുള്ളവർക്കും ഭയത്തിനായി എല്ലാവർക്കും കേൾക്ക് ശാസിക്കുക. നീ പക്ഷമായി ഒന്നും ചെയ്യാതെ കണ്ട് സിദ്ധാന്തം കൂടാതെ ഇവ പ്രമാണിച്ചു കൊള്ളണം എന്ന് ഞാൻ ദൈവത്തെയും ക്രിസ്തുവേശുവിനെയും ശ്രേഷ്ഠ ദൂതന്മാരെയും സാക്ഷിയാക്കി നിന്നോട് കൽപ്പിക്കുന്നു. യാതൊരുത്തിന്റെ മേലും വേഗത്തിൽ കൈവെക്കരുത്. അന്യന്മാരുടെ പാപങ്ങളിൽ ഓഹരിക്കാരനുമാകുകയും വരുത്. നിന്നെ തന്നെ നിർമ്മലനായി കാത്തുകൊള്ളുക. മേലാൽ വെള്ളം മാത്രം കുടിക്കാതെ നിന്റെ അജീർണതയും കൂടെ കൂടി വരുന്ന ക്ഷീണവും നിമിത്തം അല്പം ഇനിയും സേവിച്ചു കൊള്ളുക. ചില മനുഷ്യരുടെ പാപങ്ങൾ വിസ്താരത്തിനു മുമ്പേ തന്നെ വെളിവായിരിക്കുന്നു, ചിലരുടെ പാപങ്ങളോ ക്രമേണയത്രേ. സൽപ്രവൃത്തികളും അങ്ങനെ തന്നെ വെളിവാകുന്നു, വെളിവാകത്തവയും മറിഞ്ഞിരിക്കുകയില്ല. യുഗത്തിന് കീഴിൽ ദാസന്മാരായിരിക്കുന്നവരൊക്കെയും ദൈവനാമവും ഉപദേശവും ദുഷിക്കപ്പെടാതിരിക്കാൻ തങ്ങളുടെ യജമാന്മാരെ സകല മാനസിനും യോഗ്യന്മാരെന്ന് എണ്ണേണ്ടതാകുന്നു. വിശ്വാസികളായ യജമാന്മാരുള്ളവർ അവരെ സഹോദരന്മാർ എന്ന് വെച്ചാൽ ലക്ഷ്യമാക്കരുത്. തങ്ങളെ കൊണ്ടുള്ള ഉപകാരം അനുഭവിക്കുന്നവർ വിശ്വാസികളും ആകൊണ്ട് അവരെ വിശേഷതാക്കിയിരിക്കുക എത്രയെ വേണ്ടത്. ഇതിനി ഉപദേശിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സത്യവചനവും ഭക്തിക്കൊത്ത ഉപദേശവും അനുസരിക്കാതെ അന്യത ഉപദേശിക്കുന്നവൻ ഒന്നും തിരിച്ചറിയാതെ തർക്കത്തിന്റെയും വാഗ്വാദത്തിന്റെയും ഭ്രാന്ത് പിടിച്ചു ചേർത്തിരിക്കുന്നു. അവയാൽ അസൂയ, ശണ്ഠ, ദൂഷണം, ദുസംശയം, ദുർബുദ്ധികളും സത്യത്യാഗികളുമായ മനുഷ്യരുടെ ഹൃദ്യവാദം ഇതിന്റെ ഉളവാകുന്നു. അവർ ദൈവഭക്തി ആദായ സൂത്രമെന്ന് വിചാരിക്കുന്നു. അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലുതായ ആദായമാകുന്നു. ആനും ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കൊടുങ്ങുകയും മനുഷ്യ സംഹാരനാശത്തിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായി തീരുകയും ചെയ്യും. ദൈവാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ഇത് ചിലർ കാംക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുവെന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു. നീയോ ദൈവത്തോട് ദൈവത്തിന്റെ മനുഷ്യനായുള്ളവേ, അത് വിട്ടോടി നീതി, ഭക്തി, വിശ്വാസം, സ്നേഹം, ക്ഷമ, സൗമ്യത എന്നിവയെ പിന്തുടരുക. വിശ്വാസത്തിന്റെ നല്ല പോർ പൊരുതുക. നിത്യജീവനെ പിടിച്ചുകൊള്ളുക. അതിനായി നീ വിളിക്കപ്പെട്ട് അനേക സാക്ഷികളുടെ മുമ്പാകെ നല്ല സ്വീകാര്യം കഴിച്ചുവല്ലോ. നീ നിഷ്കളങ്കനും നിരപാധ്യനുമായി ഈ കൽപ്പന നമ്മുടെ കർത്താവായ യേശുവിന്റെ പ്രത്യക്ഷത വരെ പ്രമാണിച്ചു കൊള്ളണം. എന്നിങ്ങനെ സകലത്തെയും ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെയും ദൈവത്തെയും പൊന്തിയ സ്ത്രീരത്തസിന്റെ മുമ്പിൽ നല്ല സ്വീകാരം കഴിച്ച ക്രിസ്തു യേശുവിനെയും സാക്ഷിവെച്ച് ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു. ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താധികർത്താവും താൻ മാത്രം അമർത്തയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും ശക്തിബലവും ഉണ്ടാകട്ടെ. ആമേൻ. ഈ ലോകത്തിലെ ധനവാന്മാരുടെ ഉന്നത പാപം കൂടാതെ ഇരിപ്പാനും നിശ്ചയമില്ലാത്ത ധനത്തിലല്ല നമുക്ക് സകലവും ധാരാളമായി അനുവിപ്പാൻ തരുന്ന ദൈവത്തിൽ ആശ്രയിപ്പാനും നന്മ ചെയ്യുവാനും തൽപ്രവൃത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി സാക്ഷാലുള്ള ജീവനെ പിടിച്ചുകൊള്ളേണ്ടതിന് വരുംകാലത്തേക്ക് വലിയൊരു അടിസ്ഥാനം നിക്ഷേപിച്ചു കൊള്ളുവാനും ആജ്ഞാപിക്കാം. അല്ലയോ തിമോത്തിയോസേ, നിന്റെ ഏൽപ്പിച്ചിരിക്കുന്ന ഉപനിധി കാത്തുകൊണ്ട് ജ്ഞാനമെന്ന വ്യാജമായി പേർ പറയുന്നതിന്റെ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെയും തർക്കസൂത്രങ്ങളെയും ഒഴിഞ്ഞു നിൽക്കുക. ആജ്ഞാനം ചിലർ സ്വീകരിച്ച് വിശ്വാസം വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് ഇത് രണ്ടാം ലേഖനം. ക്രിസ്തുയേശുവിലുള്ള ജീവന്റെ വാഗ്ദത്ത പ്രകാരം ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് പ്രിയ മകനായ തിമോത്തിയോസിന് എഴുതുന്നത്, പിതാവായ ദൈവത്തിങ്കിൽ നിന്നും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനം ഉണ്ടാകട്ടെ. എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടപെടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീരോർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണമാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടുകൂടി ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാപരം ജ്വലിപ്പിക്കണമെന്ന് എന്നെ ഓർമ്മപ്പെടുത്തുന്നു. തീരുത്വത്തിന്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് തന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ലക്ഷ്യത്തെയും അവന്റെ ബദ്ധനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. അവൻ നമ്മെ രക്ഷിക്കും. വിശുദ്ധ വിളി കൊണ്ട് വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല, സകല കാലത്തിന് മുമ്പേ ക്രിസ്തു യേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും. ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും മക്ഷതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു യേശുവിന്റെ പ്രത്യക്ഷതയിൽ വെളിപ്പെടേണ്ടതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും മൊത്തമുള്ള മാത്രേ ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസ്തലനും ഉപദേഷ്ടാവുമായി നിയമിക്കപ്പെട്ടിരിക്കുന്നു. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. അവൻ എന്റെ പുനരി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. എന്നോട് കേട്ട പതിവചനം നീ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. ആസ്യക്കാർ എല്ലാവർക്കും എന്നെ വിട്ടുപോയി കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോ. ഫുഗലോസും ഹെർമഗനോസും ആ കൂട്ടത്തിലുള്ളവരാകുന്നു. പലപ്പോഴും എന്നെ തണിപ്പിച്ചവനായ ഒനേസിഫറോസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അവൻ എന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരിഞ്ഞ് കണ്ടെത്തുകയും ചെയ്തു. ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവിന് സംഗതി വരട്ടെ. എഫേസസിൽ വെച്ച് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്യുന്നു നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ. എന്റെ മകനെ ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വാസ മനുഷ്യരെ പരമേൽപ്പിക്കുക. ക്രിസ്തു യേശുവിന്റെ നല്ല പടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവകാര്യങ്ങളിൽ ഇടപെടാതെ ജീവനകാര്യങ്ങളിൽ ഇടപെടാതിരിക്കുന്നു. ഒരുത്തൻ കല്ലുകെട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കുകയില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരൻ ആകുന്നു ആദ്യ ഫലം അനുഭവിക്കേണ്ടത്. ഞാൻ പറയുന്നത് ചിന്തിച്ചുകൊള്ളുക. കർത്താവ് സകലത്തിലും നിനക്ക് ബുദ്ധി നൽകുമല്ലോ. ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. അതാകുന്നു എന്റെ സുവിശേഷം. അതറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവർത്തിക്കാരൻ എന്ന പോലെ ചങ്ങല ധരിക്കുകയും കഷ്ടം സഹിക്കുന്നു. ദൈവവചനത്തിനോ ബന്ധനമില്ല. അതുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ള രക്ഷ നിത്യദേശസ്സോടുകൂടി വൃതന്മാർക്ക് കിട്ടേണ്ടതിന് ഞാൻ അവർക്കായി സകലവും സഹിക്കുന്നു. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയും എങ്കിൽ അവൻ നമ്മെയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. കേൾക്കുന്നവരെ മറിച്ചു കളയുന്നവരല്ലാതെ ഒന്നിനും കൊള്ളരുതാത്ത വാഗ്ദാനം ചെയ്യാതിരിക്കണമെന്ന കർത്താവിനെ സാക്ഷിയായി അവരെ ഓർമ്മപ്പെടുത്തുക. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിലനിർത്താൻ ശ്രമിക്കുക. ഭക്തിവിരുദ്ധമായ വൃതാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക. ആവകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. അവരുടെ വാക്ക് അർബുദവ്യാധി പോലെ തീർന്നുകൊണ്ടിരിക്കും, തിന്നുകൊണ്ടിരിക്കും. ഹുമനയോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ടുതെറ്റി പുനരുദ്ധാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നുവെന്നും നാം കർത്താവിന്റെ നാമം ഉച്ചരിക്കുന്നവൻ എല്ലാ അനീതി വിട്ടകന്നു കൊള്ളണമെന്നുമാകുന്നു അതിന്റെ മുദ്ര. എന്നാൽ ഒരു വലിയ വീട്ടിൽ പൊന്നും വെള്ളിയും കൊണ്ടുള്ള സാമാനങ്ങളുണ്ടല്ലോ. മാത്രമല്ല മരവും മണ്ണും കൊണ്ടുള്ള വീതും മാന്യകാര്യത്തിനും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നു. ഇവയെ വിട്ടകന്ന് തന്നെ താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെയും ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമാകുന്നു. യവനമോഹങ്ങളെ വിട്ടുകൂടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമാധാനവും ആചരിക്കുക. ബുദ്ധിയില്ലാത്ത മോഢ്യതർക്കം ചണ്ട ജനിപ്പിക്കുന്നു എന്നറിഞ്ഞത് ഒഴിഞ്ഞിരിക്കുക. കർത്താവിന്റെ ദാസൻ ചണ്ട കൂടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവരുമായി അത്രയിരിക്കേണ്ടത് വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്ന് പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയിരിക്കുന്നവരാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കണികളിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവ ഇഷ്ടം ചെയ്തു എന്ന് വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നറിയ മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയക്കന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ധാർഷ്ട്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാത്ത ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. വീടുകളിൽ നൂണുകടക്കുകയും പാപങ്ങളെ ചുമന്നുകൊണ്ട് നാനാമോഹങ്ങൾക്കും അധീനരായി എപ്പോഴും പഠിച്ചിട്ട് ഒരിക്കലും സത്യത്തിൽ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനമാക്കുകയും ചെയ്യുന്നവർ ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. യന്നേസും യംബ്രേസും മോശയോട് എതിർത്ത് നിന്നതുപോലെ തന്നെ ഇവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊട്ടുന്താത്തവരുമത്രേ. അവർ അധികം മുഴുക്കയില്ല. മേൽപ്പറഞ്ഞവരുടെ ബുദ്ധി കേട്ട് എല്ലാവർക്കും വെളിപ്പെടുന്നത് പോലെ ഇവരുടെ ബുദ്ധി കേടും വെളിപ്പെടും. നീയോ എന്റെ ഉപദേശം, നടപ്പ്, ഉദ്ദേശം, വിശ്വാസം, ദീർഘക്ഷമ, സ്നേഹം, സഹിഷ്ണുത എന്നിവയും അന്ത്യോക്യയിലും ഇക്കന്യയിലും ദൂർസയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതിലെല്ലാത്തിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്ക് എല്ലാ ഉപദ്രവവും ഉണ്ടാകും. ദുഷ്ടമനുഷ്യരും മായാവികളും വഞ്ചിക്കപ്പെട്ടുകൊണ്ട് മേൽക്കുമേൽ ദോഷത്തിൽ മുതിർന്നവരും നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുകയും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവരുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്തുകൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നതിൽ നിലനിൽക്ക എല്ലാ തിരുവഴുത്തും ദൈവശ്വാസമായാൽ ദൈവത്തിൽ മനുഷ്യർ സകല പ്രവൃത്തികൾക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെയും സാക്ഷിവെച്ചതിന്റെ പ്രത്യക്ഷതയും രാജ്യവും ജോലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നു. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. അവർ പദ്യോപദേശം ഉറുക്കാതെ കർണരസമാകുമാർ സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടക്കന്മാരെ പെരുത്തുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകൾ പന്തിരിക്കുകയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക, നഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നടപടിയായി നിവർത്തിക്കുക. ഞാനോ ഇപ്പോൾ തന്നെ പാനീയയാഗമായി വിളിക്കപ്പെടുന്നു. എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർപ്പൊരുത്തി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്ക് അയവച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായകർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയമേച്ചവർക്കും കൂടെ ദൈവമേശ്വനക്ക് യോഗ്യമാകുന്നു. പറയുമോ?
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായ്ക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിലോ ശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും പുരോഹരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളുടെ ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സൗത്തമസ്തു ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം നടത്തി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭയത്തോടും ദൈവാശ്രയ ബോധത്തോടും ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുവാൻ നമുക്ക് അവസരത്തെയും ആരോഗ്യത്തെയും ഓർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ ഈ കൂട്ടായ്മ ഇതിൽ സംബന്ധിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഒരു അനുഗ്രഹമായി പരിലസിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ശുശ്രൂഷയില് ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുവാനും നാം അർപ്പിക്കുന്ന കണ്ണുനീരും യാതനകളും ഒക്കെയും ദൈവസന്നിധിയിൽ സ്വീകാര്യയോഗമാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പ്രഭാതം ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനമിടുകയും ഇപ്പോഴും നേതൃത്വം നൽകുകയും ചെയ്യുന്ന പിതാക്കന്മാരെ സ്നേഹ ആദരവോടുകൂടി സ്മരിക്കുന്നു. ഈ ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും, പ്രത്യേകിച്ച് വന്യ മാമനച്ചൻ, വന്യ ഡോക്ടർ വി സി വർഗീസച്ചൻ, പ്രിയപ്പെട്ട ഐസക് ബി പ്രകാശച്ചൻ, വന്യ ബിജോയച്ചൻ, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇത് സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വളരെ സ്നേഹാദരവോടുകൾ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകാൽ ഇന്നത്തെ ശുശ്രൂഷയിൽ നേതൃത്വം നൽകുന്ന വന്നിയ ജോർജ് ഡാനിയലച്ചൻ, ഞങ്ങളൊക്കെ ബെന്നി അച്ഛൻ എന്ന് വിളിക്കും. ഈ ശുശ്രൂഷയ്ക്ക് ഏറ്റവും സുപരിചിതനാണ് പ്രിയപ്പെട്ട ഡോക്ടർ ബെന്നി അച്ഛൻ. അച്ഛൻ അറ്റ്ലാന്റയെന്നാണ് ഇതിൽ സംബന്ധിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട ബെന്നി അച്ഛനെയും സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയുവാൻ അങ്ങ് ഞങ്ങളുടെ മനസ്സുകളെ സ്പർശിക്കണമേ. ഞങ്ങളുടെ ആന്തരിക കണ്ണുകൾ തുറന്നുകൊണ്ട് അങ്ങയുടെ പ്രഭാപൂർണമായ മുഖം ദർശിക്കുവാൻ ഞങ്ങൾക്ക് വിശുദ്ധിയുള്ള മനസ്സും ഹൃദയം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് സുവിശേഷ ഗീതങ്ങളിലെ 122-ാമത്തെ ഗീതം മുമ്പാകെ സമർപ്പിക്കാം. സുവിശേഷ ഗീതങ്ങളിലെ 122-ാമത്തെ ഗീതം പാടിപ്പുകഴുത്തേടാം ദേവദേവനെ, പുതിയതാം കൃപകളോടെ ഇന്നലെയും ഇന്നും എന്നും മാറ യേശുവെ നാം പാടിപ്പുകഴുത്താം. ദൈവത്തിന്റെ കൃപ അത് അഗോചരമാണ്. ഓരോ നിമിഷവും ദൈവത്തെ വിളിക്കുംതോറും ഞാനും നിങ്ങളും പുതിയ മനുഷ്യരായി രൂപാന്തരപ്പെടുന്നു. മാലാഖമാരും നീതിമന്മാരും വിശുദ്ധന്മാരും നിരന്തരം പാടി കീർത്തിക്കുന്ന ആ ദൈവസ്തുതനെ അവരോട് ചേർന്ന് വിശുദ്ധിയോടുകൂടി പാടി സ്തുതിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ അധരങ്ങളെയും വിശുദ്ധിയിൽ ഒരുക്കണമേ എന്ന ദൈവസ്തുതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഗീതം സമർപ്പിക്കാം. പാടി പുകഴ്ത്തിടാം ദേവദേവനെ,
പാടി പുകഴ്ത്തിടാം ദേവദേവനെ, പുതിയതാം കൃപകളോടെ ഇന്നലെയും ഇന്നും എന്നും മാറാ യേശു വേ നാം പാടി പുകഴ്ത്താ. ഇന്നലെയും ഇന്നും എന്നും മാറാ യേശു വേ നാം പാടി പുകഴ്ത്താ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തിപ്പുകഴ്ത്തിടുമേ. ഘോര ഭയങ്കര കാറ്റുമാലയും കൊടിയതായി വരും നേരത്തിൽ, കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. കാക്കും കരങ്ങളാൽ ചേർത്തു മാർവണച്ച സ്നേഹം നിത്യം പാടും ഞാൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി സ്തുതിച്ചിടും ഞാൻ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. പെറ്റ തള്ള കുഞ്ഞിനെ മറന്നാലും ഞാൻ മറക്ക എന്ന വാർത്തയാ, താഴ്ത്തി എന്നെ സൻകാരത്തിൽ വച്ചു ജീവ പാത എന്നും ഓടും ഞാൻ. താഴ്ത്തി എന്നെ സൻകാരത്തിൽ വച്ചു ജീവ പാത എന്നും ഓടും ഞാൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടും ഞാൻ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടും ഞാൻ. ഭൂമി എങ്ങും പോയി സാക്ഷി ചൊല്ലുവിൻ എന്നുരച്ച കൽപ്പനയാ, ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ. ദേഹം ദേഹിയെല്ലാം ഒന്നായി ചേർന്നു പ്രിയനായി വേല ചെയ്യും ഞാൻ. യേശുവെന്ന നാമമേ എന്നാത്മാവിൻ ഗീതമേ, എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടുമേ. യോർദാൻ മനസോധനയിലും താണു വീണു പോകാതെ, ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമാശ്ചര്യം, ആർപ്പിൻ ജയധ്വനിയോടെ കാത്തുപാലിക്കുന്ന സ്നേഹമാശ്ചര്യം യേശു വന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടും ഞാൻ എൻ പ്രിയ യേശുവേ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിടും ഞാൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ ഒമ്പത്തൊന്നും പരിശുദ്ധമായ സത്യ ഏകദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. ആകാശവും ഭൂമിയും തന്നെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഊശാന ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനും ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, അണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, അണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, ഇഷ്ടതാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് തന്നെ ചെയ്യുന്ന മശിഹ രാജാവേ നിനക്ക് സ്തുതി. പാറിക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരിശീലയേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നിവയ്ക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരബലമായ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള അഗ്നിയാമർത്തം അറിയുന്നേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളെ വണ്ണ സമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
പറയ്ക്കുമോ സർവശക്തനും മഹാകാരുണ്യവനുമായ ദൈവമേ, പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേട്ട് കൃപയോടെ ഞങ്ങളോട് ഉത്തരവാദി ചെയ്യണമേ. ഞങ്ങളെയും ഞങ്ങളുടെ സഹോദര സഹോദരങ്ങളെയും ഞങ്ങളുടെ സന്താനങ്ങളെയും ഞങ്ങൾക്കുള്ള എല്ലാവരെയും നീ കൃപയോടെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങൾക്ക് നിന്നോടുള്ള അനുസരണവും ഭയഭക്തിയും വിശ്വാസവും വർദ്ധിപ്പിച്ചു തരണമേ. സത്യ അറിവും നന്മകൾക്ക് താല്പര്യവും ഹൃദയപ്രകാശവും തിന്മകളോടെ വെറുപ്പും ആശ്വാസത്തോടും സന്തോഷത്തോടും കൂടിയ ദീർഘായുസ്സും നല്ല അവസാനവും പാപമോചനവും സ്വർഗരാജ്യത്തിൽ അവകാശവും നൽകണമേ. ഇവിടെ അഴിഞ്ഞു പോകുന്ന ഭവനത്തെ ഞങ്ങൾ സ്നേഹത്തോടെ ഒരുമിച്ച് വാർത്ത് നിന്നെ സ്തുതിപ്പാനിടയാകണമേ. അതുപോലെ തന്നെ അവിടെ അഴിവില്ലാത്ത ഭവനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് വസിച്ച് സ്തുതിപ്പാൻ ഞങ്ങളുടെ മേ കുറവുണ്ടാകണമേ. ഞങ്ങളിൽ ഒരുവനൻ നിന്റെ പരമാനന്ദ രാജ്യത്തു നിന്ന് പുറത്ത് തള്ളിക്കളയരുത്. അത്താവസിൽ പഞ്ഞത്തിൽ നിന്നും വസന്തത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മണത്തിൽ നിന്നും ഇടിമിന്നലുകളിൽ നിന്നും ശാശുക്കളുടെ ദുഷ്ടയും മനുഷ്യരുടെ ശത്രുക്കളുടെയും ദുഷ്ടജന്തുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്നും സകല ആപത്തുകളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ദുഷ്കാരങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും മഹാരോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളെപ്പോഴും എന്നേക്കും നിന്റെ ഇഷ്ടം ചെയ്ത് നിനക്കുള്ളവരായിരിക്കാനും നിന്റെ കൃപകൾക്ക് പാത്രമായി തീരുവാനും യോഗ്യരായി തീരണമേ. മനസ്സോടും മനസ്സുകൂടാതെയും അറിവുകൂടാതെയും വിചാരത്താലും വചനത്താലും പ്രവർത്തിയാലും ഞങ്ങൾ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും ദൈവോടെ ഞങ്ങളോ ക്ഷമിക്കണമേ. ദൈവമേ നിന്നെക്കാളധികം മറ്റൊന്നിനെയും സ്നേഹിപ്പാനും ആശ്രയിപ്പാനും ഇടയാകാതെ ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. കർത്താവേ ഞങ്ങളെ ഭരിക്കുന്നവരെ സകലരെയും നീ അനുഗ്രഹിച്ച് സത്യത്തിലും നീതിയിലും ദൈവഭയത്തിലും നടത്തുകയും അവരെ കൃപയോടെ കാത്തുരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ കൽപ്പിച്ചയച്ച ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മൂലം ഞങ്ങളുടെ യാചനകളെ നൽകണമേ. ഞങ്ങളെയും വിശ്വാസരാജ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെയും പാപമോചനത്തിനും സ്വർഗരാജ്യത്തിൽ സ്വർഗരാജ്യത്തിന് യോഗ്യരാക്കി തീർക്കണമേ. ദൈവമേ, ഞങ്ങൾ അയോഗ്യരെങ്കിലും നിന്റെ ഏകപുത്രന്റെ മാതാവായ വിശ്വകന്യാമിന്റെയും സർവപരിശുദ്ധന്മാരുടെയും മാത്രമാസ്ലിഹായുടെയും പ്രാർത്ഥനകളാൽ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ മേലുള്ള നിന്റെ സർവകൃപകൾക്കും വേണ്ടി നിന്നെയും നിന്റെ ഏകപുത്രനെയും നിന്റെ പരിശുദ്ധയെയും എല്ലാ സമയത്തും എന്നേക്കും ഞങ്ങൾ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് വന്നിക്കുന്നു.
പിതൃത്വ പരിശുദ്ധാത്മാവിന് സ്തുതിയുണ്ടായിരിക്കട്ടെ. പൊന്നിയ വൈദിക സഹോദരങ്ങളെ, കർത്താവാൽ അനുഗ്രഹിക്കപ്പെട്ട സ്നേഹിതരെ, ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ദൈവം നമുക്ക് വളരെ ശ്രേഷ്ഠമായ പ്രതിഫലം ഒരുക്കി തന്നു. നമ്മായിരിക്കുന്ന സ്ഥാനത്ത് ദൈവഭക്തിയോടും ദൈവാശ്രയബോധത്തോടും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുവാൻ ഇടയാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. എട്ട് ദിവസം നീണ്ടു നിന്ന എട്ട് നോമ്പ് കഴിഞ്ഞ ദിവസം പര്യവസാനിച്ചു. ദൈവമാതാവിന്റെ മധ്യസ്ഥത തീർച്ചയായിട്ടും നോമ്പ് നോക്കുന്നവരിലൊക്കെ അതിൽ വ്യാപരിക്കുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ ദിനങ്ങളോടനുബന്ധിച്ച് നമ്മളൊക്കെ പലപ്പോഴും ദൈവമാതാവിന്റെ സഭയിലും ഈ ലോകത്തിലും ആത്മീക ജീവിതത്തിൽ ഉള്ള ആളുകളുടെ സ്വാധീനം തിരിച്ചറിഞ്ഞവരാണ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ദിനങ്ങളിൽ കേൾക്കുകയും ചെയ്തതാണ്. ആരുടെയോ ഫോണ് മ്യൂട്ട് അല്ലാത്തത് കൊണ്ട് ഒത്തിരി ഡിസ്റ്റർബൻസ് തോന്നുന്നുണ്ട്. ദയവായിട്ട് നിങ്ങളുടെ ഫോൺ മ്യൂട്ട് ചെയ്യുക ദയവായിട്ട്. ഓക്കെ, താങ്ക് യു. നമ്മൾ ഈ ദിനങ്ങളിലൊക്കെ ദൈവമാതാവിന്റെ പ്രാർത്ഥനയും മധ്യസ്ഥതയും പലർക്കും അത് അനുഭവിച്ചിട്ടുള്ളവരുടെയൊക്കെ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ നമ്മൾ കേൾക്കുകയൊക്കെ ചെയ്തു. തുടർന്നും ആ അമ്മയുടെ മധ്യസ്ഥത നമ്മുടെ സഭയിലും സമൂഹത്തിലുമൊക്കെ കാവലും കോട്ടയുമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്ത തിങ്കളാഴ്ച ഏറ്റവും പ്രാധാന്യമറിയിക്കുന്ന സ്ലീബ പെരുന്നാൾ നമ്മൾ കൊണ്ടാടുകയാണ്. സ്ലീബ പെരുന്നാള് എന്റെ അർത്ഥമൊക്കെ നമുക്കറിയാം. ഹേനനി രാജ്ഞി സ്ലീബ കണ്ടെടുത്തതിന്റെ ആ വലിയ പ്രാധാന്യം, ഒരു ദേശം മുഴുവൻ, ഒരു രാജാവും ആ ദേശവും മുഴുവൻ, അതുവരെ ക്രിസ്തുവിനെതിരായി നിന്ന ഒരു ദേശം മുഴുവൻ ക്രിസ്തുവിനെ ആരാധിക്കുന്നതിന്റെ ഭാഗമായി തീരുകയും അങ്ങനെ സഭാചരിത്രത്തിൽ ദൈവത്തെ അറിയുന്ന ഒരു സമൂഹത്തിന്റെ പരിവർത്തനം അനേകർക്ക് അത് സ്വാധീനമായി ക്രിസ്തു മാർഗത്തിലേക്ക് തിരിയത്തക്കവണ്ണം ഉള്ളൊരു പ്രചോദനമായി രൂപാന്തരപ്പെട്ടതിന്റെ വലിയ ഒരു സംഭവത്തെ സഭ മുഴുവൻ അനുസ്മരിക്കുകയാണ് സ്ലീബ പെരുന്നാള്. തീർച്ചയായിട്ടും ആ സ്ലീബ പെരുന്നാളിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ഇടവകയിലും സഭയിലും സമൂഹത്തിലും ദേശത്തിലൊക്കെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകം മുഴുവൻ ദൈവം ഭരിക്കത്തക്കവണ്ണം, ദൈവത്തിന്റെ അധീനതയിലാകത്തക്കവണ്ണം, ദൈവത്തിന്റെ കൃപ ഈ പ്രപഞ്ചത്തിൽ ഇറങ്ങി വസിക്കാൻ ഇടയാക്കണമേ എന്ന് ദൈവസ്ഥാനത്തിൽ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു വേദനയുള്ള കാര്യം അറിയിക്കുന്നത്, മലങ്കര സഭ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്ത ഒരു ശ്രേഷ്ഠ വന്യപിതാവാണ് വന്യ ഫിലിപ്രംബാച്ചൻ. ഒരുപക്ഷെ ഫിലിപ്രംബാച്ചനെ പറ്റിയും അച്ഛന്റെ ശുശ്രൂഷകളെ പറ്റിയും അറിയാത്തവരാരും ഈ സഭയിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഫിലിപ്രംബാച്ചനെ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരു കാലഘട്ടത്തിൽ ഈ സഭയ്ക്ക് നൽകിയ ഒരു വലിയ കാരുണ്യത്തിന്റെ പ്രവാചകനാണ് ഈ ഫിലിപ്രംബാച്ചൻ. അനേക കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞാൽ അനാഥരായ മാതാപിതാക്കൾ നോക്കാത്ത തെരുവ് കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് വളർത്തി അവരെ പഠിപ്പിക്കുകയും അവരെ ചികിത്സിക്കുകയും അവർക്ക് ആവശ്യമായ ആത്മീയ മാർഗങ്ങളൊക്കെ പകർന്ന് നയിച്ച ഒരു വലിയ ഒരു ദൈവ മനുഷ്യസ്നേഹിയായിരുന്നു വന്യ ഫിലിപ്രംബാച്ചൻ എന്നുള്ളത് ഒരുപക്ഷെ പലർക്കും അറിയാം. ഈ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ദേഹവിയോഗം ഈ സഭയ്ക്ക് ഒരു വലിയൊരു നഷ്ടമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എനിക്കൊന്ന് പകരം വെക്കാനില്ലാത്ത ഒരു പ്രതിഭാസമാണ് വന്യ റംബാച്ചൻ. റംബാച്ചനെ പോലെ ദാർശനികതയോടുകൂടി ചിന്തിക്കുന്ന ആളുകളൊക്കെ എത്ര പേരുണ്ടെന്ന് വളരെ ചുരുക്കമാണ്. എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ ഈ റംബാച്ചന്റെ വലിയ കാര്യങ്ങൾ പ്രസംഗിക്കാൻ അല്ലെങ്കിൽ പറ്റുന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നുള്ളതല്ലാതെ, അതിനപ്പുറമൊന്നും ദർശനമോ ആഴമായി ഇറങ്ങിച്ചെല്ലാനുള്ള ആത്മീയ പാഠമോ ഒന്നും എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് എല്ലാവരും പഠിക്കേണ്ട ഒരു വലിയ വ്യക്തിത്വമാണ് വന്യ റംബാച്ചൻ. ഈ സഭയിലെ ഒരു വലിയ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ദേഹവിയോഗം ഈ സഭയ്ക്ക് മാത്രമൊന്നുമല്ല, ഒരു സമൂഹത്തിന് തന്നെ ഒരു വലിയ നഷ്ടമാണ് എന്നുള്ളതിൽ, തീരാ നഷ്ടമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കൈ ഏറ്റവും കൂടുതൽ പണം കയ്യിൽ കൂടി കയറിയിറങ്ങിപ്പോട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ ഒരു പണം പോലും സ്വന്തമായിട്ട് സ്വീകരിക്കാതെ തനിക്ക് ലഭ്യമായിട്ടുള്ള മുഴുവൻ പണങ്ങളും തനിക്ക് അവകാശപ്പെട്ടതുപോലും പാവങ്ങളുടെ അതസ്ഥരുടെ ഉദ്ധാരണത്തിന് വേണ്ടി രാപ്പകൽ അധ്വാനിച്ച ഒരു തികഞ്ഞ ആത്മീക മാർഗദർശിയായിരുന്നു വന്നിയ ഫിലിപ്രംബാച്ച് എന്നുള്ള കാര്യം എല്ലാവർക്കൊക്കെ അറിയാം. ഭാഗ്യസ്മരണാനായ ഉസ്താസുരുമരുടെ ശിഷ്യനായി ദീർഘകാലം പ്രവർത്തിപ്പാൻ അദ്ദേഹത്തിന് വലിയ ഒരു അനുഗ്രഹം ഉണ്ടായി. ഉസ്താസുരുമേനി കാലം ചെയ്തതിനു ശേഷവും ആ നന്മ നഷ്ടപ്പെടുത്തി കളയാതെ അത് കൂടുതൽ സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുവാൻ തക്കവണ്ണം സമ്പാദിച്ചം കാണിച്ച ആ ഒരു വലിയ ഒരു ഒരു ദർശനം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ശുശ്രൂഷ ഈ സഭയ്ക്കൊക്കെ എന്നും കാവലാകും. തീർച്ചയായിട്ടും അദ്ദേഹം വാങ്ങിപ്പോയാലും അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിൽ നമ്മളൊക്കെ അഭയം പ്രാപിക്കുന്നു, അതിൽ ഞങ്ങൾ വിശ്വസിക്കുകയും ചെയ്യുന്നു. കാരണം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ കൽപ്പനകളെ 100% മാറ്റിക്കളയാതെ ജീവിച്ച് ദൈവ ഇഷ്ടപ്രകാരം ജീവിച്ച ഇതുപോലുള്ള മനുഷ്യരുടെ ജീവിതം വളരെ മൂല്യമുള്ളതാണ്. അത് ഈ ഭൂമിയിൽ നിന്ന് മാറുമ്പോഴും മാറ്റപ്പെട്ടു പോകുന്നതല്ല, തുടർന്നും അനശ്വരമായി നിലനിൽക്കും എന്നുള്ള യാതൊരു സംശയവുമില്ല. വന്നിയ റബ്ബാസിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ കബറടക്ക ശുശ്രൂഷയൊക്കെ ആശ്രമത്തിലെ കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. വന്നിയ റബ്ബാസിന്റെ പ്രാർത്ഥന എന്നും ഈ സഭയ്ക്ക് കാവലാകണമേ, മധ്യസ്ഥതയാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം റബ്ബാസിന്റെ ദേഹോപയോഗത്തിൽ ഈ ബുധനാഴ്ച പ്രാർത്ഥനാ കൂട്ടായ്മയുടെ അനുശോചനം ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് പ്രിയങ്കരനായ ബെന്യേശനാണ്. ഞാൻ ആമുഖത്തിൽ ഓർപ്പിച്ചു, ഈ പ്രാർത്ഥനയിൽ ഒരു പരിചയപ്പെടുത്തേണ്ട യാതൊരു ആവശ്യവുമില്ല. കാരണം നിരവധി തവണ ഈ പ്രാർത്ഥനയിൽ അച്ഛൻ സംബന്ധിക്കുകയും ഈ പ്രാർത്ഥന നന്മയിൽ വളരണം എന്ന് വളരെ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്ന ഒരു വന്നിയ വൈദികനാണ് വന്നിയ ബെന്യേശൻ. അച്ഛൻ അറ്റ്ലാന്റ സെന്റ് തോമസ് പള്ളിയുടെ വികാരിയായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. അച്ഛന്റെ ശുശ്രൂഷകളൊക്കെ വളരെ ശ്രദ്ധേയമാണ്. സഭയുടെ പ്രതി ഭദ്രാസനത്തിന്റെ വിവിധ തലങ്ങളിൽ അച്ഛന് പ്രവർത്തിക്കുന്നു, ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു നല്ല മനുഷ്യ സ്നേഹിയാണ് വന്നിയ ബെന്യേശൻ. ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ഈ പ്രാർത്ഥന കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴ് സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ദൈവഭാവം സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട അച്ഛന് തിരുവചന ധ്യാനം നിർവഹിക്കുന്നതാണ്. സുവിശേഷ ഗീതങ്ങളിലെ 109 ഗീതത്തിന്റെ ഏതാനും വരികൾ ഈ സമയത്ത് പാടും. അതിനുശേഷം വന്നിയ ബെന്യേശൻ തിരുവചനത്തിന് ധ്യാനം നിർവഹിക്കുന്നതാണ്. സർവ സൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന കർത്താവിനെ സ്തുതിക്കും ഞാൻ, ഈക്ഷോണിതാലത്തിൽ ജീവിക്കും നാമാളെല്ലാം ഘോഷിച്ചിടും പൊന്നു നാഥനെ. ഈക്ഷോണിതാലത്തിൽ ജീവിക്കും നാമാളെല്ലാം ഘോഷിച്ചിടും പൊന്നു നാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. എൻ ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. എൻ ലംഘനങ്ങളും എന്നകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിലെനിക്കു സഹായകനും രാക്കാലഗീതമുമാവൻ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ, ആത്മസാഖിയുമാവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ, ആത്മസാഖിയുമാവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആ എത്ര നല്ലവൻ.
ഇന്നും എന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, എത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ.
തിരുവചന ധ്യാനം നിർവഹിക്കാനായി മുന്നിയ ബെന്യച്ചനെ സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഹലോ അച്ഛാ, ബെന്യച്ചനെ, അച്ഛാ അച്ഛന്റെ ശബ്ദം കേൾക്കുന്നില്ല, ഫോൺ മ്യൂട്ടാണെന്ന് നോക്കാമോ? ഐസക്കച്ചൻ ലൈനിലുണ്ടോ? ഐസക്കച്ച, ഹലോ, അച്ഛാ അച്ഛൻ എന്നാലൊരു ഒരു പാട്ട് പാടാം, ഞാൻ ബെന്യച്ചനെ കോണ്ടാക്ട് ചെയ്ത് നോക്കട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് അറകൽ പ്രമേയിക്കാം. അച്ഛൻ ഒരു ചെറിയ പാട്ടൊന്ന് പാടാം, ഞാൻ ബെന്യച്ചനെ ഒന്ന് വിളിച്ച് നോക്കട്ടെ സംഭവിച്ചതെന്നേ.
ഓക്കെ,
ഏതെങ്കിലും അറിയുന്ന പാട്ട് പാടിയാൽ മതി. ഓക്കെ,
ഇത്രത്തോളം എന്നെ കൊണ്ടുവന്ന് ഇടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ എന്ന ഗീതം. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യതാതിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളു യോഗ്യതാതിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്ര സ്നേഹമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യതാതിൻ മുൻപിൽ. ഇത്ര സ്നേഹമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യതാതിൻ മുൻപിൽ. ഇത്രത്തോളം ഭാവിയെ കരുതാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ, ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യതാതിൻ മുൻപിൽ.
ദൈവത്തിന്റെ
വലിയതിന്റെ നാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയ സ്നേഹിതരെ, നമുക്ക് ഒരുമിച്ച് കൃത്യസമയം നമുക്ക് ദൈവവചനം ധ്യാനിക്കാം. ഞാൻ ധ്യാനിക്കുവാനായിട്ട് എടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം നമുക്ക് വളരെയധികം സുപരിചിതമായ ഒരു വേദഭാഗമാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 11-ഉം 18-ഉം വാക്യങ്ങൾ. സുധമത്തായുടെ സുവിശേഷം 15-ാം അധ്യായം 11-ഉം 18-ഉം വാക്യങ്ങൾ. മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായിക്കാത്ത ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നത് അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. 18-ാമത്തെ വാക്യം, വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ വായിക്കുകയാണ്. മനുഷ്യന് അശുദ്ധി വരുത്തുന്നത് വായിക്കാത്ത ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നത് അത്രേ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. 18-ാമത്തെ വാക്യം, വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. 15-ാം അധ്യായം ശുദ്ധമത്തായി സുവിശേഷം 15-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് ഒരു വലിയൊരു പാസേജ് ആണ് ഒന്നാമത്തെ വാക്യം മുതൽ ഇരുപതാമത്തെ വാക്യം വരെ. പുരീഷന്മാരും ശാസ്ത്രിമാരും യേശുവിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ്, നിന്റെ ശിഷ്യന്മാര് നമ്മുടെ പൂർവികരുടെ സമ്പ്രദായം ലംഘിക്കുന്നുണ്ട്. അവർ പലപ്പോഴും ഭക്ഷിക്കുമ്പോൾ കൈ കഴുകുന്നതായിട്ട് കാണുന്നില്ല. കർത്താവ് ഉത്തരമായിട്ട് അവരോട് പറഞ്ഞു, നിങ്ങളുടെ സമ്പ്രദായം കൊണ്ട് നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുന്നുണ്ട്. തിരിച്ചൊരു മറുപടി, നിങ്ങൾ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക, അപ്പനെയും അമ്മയും ദുഷിക്കുന്ന മരിക്കണമെന്നും ദൈവം കൽപ്പിച്ചുവല്ലോ. നിങ്ങൾ ഒരുത്തിന് അപ്പനോടെങ്കിലും അമ്മയോടെങ്കിലും നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് ഞാൻ പള്ളിക്ക് കൊടുക്കും എന്ന് പറഞ്ഞാൽ അവനെ അപ്പനെ അമ്മയെ അവൻ ടേക്ക് കെയർ ചെയ്യണ്ട എന്ന് നിങ്ങൾ പറഞ്ഞു. ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്തെ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. ഇത് പറഞ്ഞതിന് ശേഷമാണ് കർത്താവ് പറയുന്നത്, മനുഷ്യനെ അശുദ്ധി വരുത്തുന്നത് വായിക്കാത്ത ചെല്ലുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്നത്ര അത് മനുഷ്യ ശിഷ്ടമാണ്. ഈ സംഭവം പല പ്രാവശ്യം നമ്മള് വേദപുസ്തകത്തില് വേദപുസ്തകം വായിക്കുമ്പോഴേ സുവിശേഷം വായിക്കുമ്പോഴേ നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള ഒരു വേദഭാഗമാണ്. നമുക്ക് വളരെയധികം സുപരിചിതമായ ഒരു വേദഭാഗമാണ്. നമ്മുടെ സംസാരത്തിന്റെ രീതി എന്തായിരിക്കണം, നമ്മുടെ സംസാരത്തിന്റെ സവിശേഷതകൾ എന്തായിരിക്കണം, ഇതൊക്കെയും ഒരു ക്രിസ്ത്യാനി എന്ന കാഴ്ചപ്പാടിൽ നാം നോക്കുമ്പോഴേ നാം അല്പം വിലയിരുത്തുകയും ചിന്തിക്കുകയും ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ആയിരക്കണക്കിന് വാക്കുകള് പ്രതിദിനം സംസാരിക്കുന്നു നമ്മൾ സാധാരണക്കാരായിട്ടുള്ള നമ്മൾ മനസ്സിലാക്കണം, ദൈവസൃഷ്ടിയില് മനുഷ്യന് മാത്രം ലഭിച്ചിരിക്കുന്ന ഒരു അനുഗ്രഹമാണ് സംസാരശക്തി എന്ന് പറയുന്നത്. സംസാരിക്കാൻ കഴിവില്ലാത്തവനെ, ഭാഗ്യമില്ലാത്തവനെ ഹതഭാഗ്യനായ സമൂഹം കരുതുന്നു. നമുക്കറിയാം ഏകാന്ത തടവിലെ ഇതിനകത്ത് സോളിറ്ററി കൺഫൈൻമെന്റ് എന്നുള്ള അമേരിക്കയിൽ പല സ്റ്റേറ്റുകളിലും സംസാരിക്കുവാൻ ആരുമില്ല, ആരാലും സംസാരിക്കപ്പെടുവാനായിട്ട് സാധിക്കുന്നില്ല. ആ പ്രയാസത്തിൽ കൂടെ കടന്നു പോകുന്ന പലരുണ്ട്. ഇവിടെ അമേരിക്കയിലെ വൃദ്ധസദനങ്ങളിലെ ഓൾഡ് ഏജ് ഹോംസിൽ പലപ്പോഴും അവിടുത്തെ അന്തേവാസികൾക്ക് എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഒത്തിരി പേര് അവിടെ നിന്ന് ഒളിച്ചോടി പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് തന്നെ അതിനൊരു പ്രത്യേക കണക്ക് തന്നെയുണ്ട്. അവിടെയൊക്കെയും അവിടെ പോലീസ് അവരെ പിടിച്ച് തിരിച്ച് അവിടെ കൊണ്ടുവന്നാക്കും. എന്തിനാണ് ഓടിപ്പോയെന്ന് ചോദിക്കുമ്പോഴേ ഒരേ മറുപടിയാണ് അവർ പറയുന്നത്, ഞങ്ങൾ പറയുന്നത് കേൾക്കുവാന് ആരുമില്ല. ഞങ്ങൾ പറയുന്നത് കേൾക്കുവാൻ ആരെയെങ്കിലും കണ്ടുമുട്ടാനായിട്ടാണ് ഞങ്ങൾ ഇറങ്ങി തിരിച്ചതെന്ന് പറയുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്, സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ സംസാരിക്കുവാൻ അവസരം കിട്ടുന്നത് സാധാരണ മനുഷ്യന് സന്തോഷം നൽകുന്ന അനുഭവമാണ്. എന്നാല് സംസാരം സംബന്ധിച്ച് നാം ഓർക്കേണ്ട പല കാര്യങ്ങളും ഒരുവന്റെ സ്വഭാവത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ് സംസാരം എന്നുള്ളത്. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യന്റെ സ്വഭാവം അറിയണമെങ്കിൽ മറ്റൊരാളെ പറ്റി 5 മിനിറ്റ് അയാളെ കൊണ്ട് സംസാരിപ്പിച്ചാൽ മതി. നമുക്ക് പലപ്പോഴും അറിയാം രോഗചികിത്സയ്ക്കായിട്ട് ചെല്ലുന്ന രോഗികളുടെ നാക്ക് നീട്ടാനായിട്ട് ഡോക്ടർ പറയുന്നു. അത് സാധാരണമായ കാര്യമാണ്. നാക്ക് നോക്കി ഡോക്ടർ ശാരീരിക രോഗങ്ങൾ നിർണയിക്കുന്നു. അപ്പൊ മഹാത്മാഗാന്ധി പറയുന്നു, ഒരു വ്യക്തിയുടെ നാക്കിന്റെ പ്രയോഗത്തിൽ ഒരുവന്റെ ഹൃദയം പ്രതിഫലിക്കുന്നു എന്നാണ് മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത്. കർത്താവ് പറഞ്ഞതും ഇത് തന്നെയാണ്. അതായത് മത്തായി സുവിശേഷം 12-ാം അധ്യായം വാക്യത്തിലെ ഹൃദയം നിറഞ്ഞു കവിയുന്നല്ലോ വായ് സംസാരിക്കുന്നത്. അപ്പൊ ഹൃദയത്തിന്റെ പ്രതിഫലനമാണ് വായിലെ വാക്കുകൾ എന്ന് പറയുന്നത്. നമ്മൾ അറിയാതെ നമ്മുടെ വായിലെ വാക്കുകൾ വരെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നതാണ്, നമ്മൾ പലപ്പോഴും അത് ഓർക്കുന്നില്ല. അപ്പം തന്മൂലം ഒരു വാക്കും നമ്മൾ ലാഘവത്തോടെ കരുതേണ്ടവയല്ല എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. മത്തായി സുവിശേഷം 12-ാം അധ്യായം 36-ാമത്തെ വാക്യത്തില് കർത്താവിന്റെ പഠിപ്പിക്കലുകളിൽ പ്രധാനമായിട്ടുള്ള ഒരു വാക്യം പറയുന്നുണ്ട്, മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടത്. അപ്പോൾ വാക്കുകളുടെ പ്രാധാന്യം എത്രമാത്രമുണ്ട് എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മുടെ ശ്രദ്ധയിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഒന്ന്, നമ്മുടെ സംസാരങ്ങൾക്ക് നിയന്ത്രണം ആവശ്യമുണ്ട്. നമുക്കറിയാം മിണ്ടാമഠങ്ങള് നമ്മൾ കേട്ടിട്ടുണ്ട്, സന്യാസ സമൂഹങ്ങളിൽ ഉള്ള ഒരു പ്രസ്ഥാനമാണ് മിണ്ടാമഠങ്ങൾ. ആത്മസംയമനത്തിനൊത്തവണ്ണം ദൈവസംസർഗത്തിനും മൗനവ്രതം ആവശ്യമായി സന്യാസ സമൂഹങ്ങൾ കരുതുന്നു. നമ്മളിപ്പോഴേ ബഹുമാനപ്പെട്ട രാജശേഷൻ പറഞ്ഞു, വിലിപ്രംബാച്ചാരി സെപ്റ്റംബർ 4 മൈലപ്ര മാത്യുസ്രംബാച്ചിന്റെ ഓർമ്മയായിരുന്നു. ഇവരുടെയൊക്കെ ജീവിതം പരിശോധിച്ച് അറിയാം, പ്രത്യേകമായിട്ട് മൈലപ്ര മാത്യുസ്രംബാച്ചൻ മൗനവ്രതങ്ങള് ആഴ്ചകളോളം മൗനവ്രതങ്ങൾ ഇരുന്നതായിട്ട് നാമത്തെ ചരിത്രത്തിൽ പലപ്പോഴും കാണുന്നുണ്ട്. അപ്പം ക്രമീകൃത ഇഷ്ടപ്രകാരം ദീർഘസമയം മൗനവ്രതം അനുഷ്ഠിക്കുന്ന ചില സമൂഹങ്ങൾ ഇന്നുമുണ്ട്. ഇന്ദാമഠങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവിടെ പല ഗ്രീക്ക് മൊണസ്ട്രീസ്, പല മൊണസ്ട്രീസ്, കോപ്റ്റിക് മൊണസ്ട്രീസ് ഇവിടൊക്കെയും ഈ മിണ്ടാമഠങ്ങള് അല്ലെങ്കിൽ സംസാരിക്കുവാനായിട്ട് വ്രതം എടുത്ത് സംസാരിക്കാതിരിക്കുന്ന സമൂഹങ്ങളെ കാണുവാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ആത്മശിക്ഷണം ലക്ഷ്യമാക്കിയിട്ട് നവോത്ഥാനത്തിന്റെ കാലത്തുണ്ടായ ഒരു ഒരു ഗ്രൂപ്പാണ് ഓക്സ്ഫോർഡ് ഗ്രൂപ്പ്. അപ്പൊ അതിന്റെ അംഗങ്ങൾ, ഓക്സ്ഫോർഡ് ഗ്രൂപ്പിലെ അംഗങ്ങളായിരിക്കുന്നവര് എത്രമാത്രം സംഭാഷണങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് ചില മാനദണ്ഡങ്ങൾ നൽകി. അപ്പം രണ്ടു മൂന്ന് നാല് കാര്യങ്ങൾ ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് അന്ന് പഠിപ്പിച്ചത്. ഒന്ന്, 4 സ്വയം ചോദിച്ചിട്ട് വേണം സംസാരിക്കുവാൻ. ഒന്ന്, ഇത് സത്യമാണോ? 2, ഇത് പറയേണ്ടത് ആവശ്യമാണോ? 3, ഇത് സ്നേഹത്തിൽ നിന്നുള്ളതാണോ? 4, ഇത് പ്രയോജനം ചെയ്യുമോ? ഈ 4 സ്വയം ചോദിച്ചിട്ട് വേണം നാം സംസാരിക്കുവാനായിട്ടെന്നാണ് ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് പഠിപ്പിച്ചത്. ഇത് ആത്മീയ ഉത്ഥാനത്തെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു 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 രീതിയായിരുന്നു അത്. ഒന്ന്, അതിലുള്ള അംഗങ്ങൾ, ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്ന റിവൈവൽ, സ്പിരിച്വൽ റിവൈവൽ ഗ്രൂപ്പിലെ അംഗങ്ങൾ പറയുന്നത് 4 സ്വയം ചോദിക്കണം. 1, ഞാൻ പറയാൻ പോകുന്ന കാര്യം സത്യമാണ്? അത് സത്യമല്ലെങ്കിൽ ഞാൻ പറയാം. 2, ഞാൻ പറയുവാൻ പോകുന്ന കാര്യം ആവശ്യമുള്ളതാണ്? അത് ആവശ്യമില്ല എന്ന് പറയരുത്. 3, ഞാൻ പറയുവാൻ പോകുന്ന കാര്യം സ്നേഹത്തിനെന്നുള്ളതാണ്? സ്നേഹത്തിനെന്നുള്ളതല്ലെങ്കിൽ പറയരുത്. 4, ഞാൻ പറയുവാൻ പോകുന്ന കാര്യം എന്തെങ്കിലും പ്രയോജനമുള്ളതാണ്? അപ്പം ഇന്നത്തെ സാംസ്കാരിക സംഘടനകളും അതിന്റെ സംഭാഷണത്തിൽ നിയന്ത്രണവും ഉന്നത നിലവാരവും പുലർത്തണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. മിക്ക രാജ്യങ്ങളിലും ശാഖകൾ രൂപപ്പെടുത്തുന്ന റോട്ടറി ക്ലബ്ബ് അവരും പറയുന്നുണ്ട്, 4 പറയുന്നുണ്ട്, സത്യമാണോ? ഇതിൽ ബന്ധപ്പെട്ട എല്ലാവരുടെ നീതി പുലർത്തുന്നുണ്ടോ? പരസ്പര ധാരണയും തന്മനസ്സും ശക്തിപ്പെടുത്തുവാൻ ഇത് സഹായിക്കുമോ? ബന്ധപ്പെട്ട എല്ലാവർക്കും ഇത് പ്രയോജനം ചെയ്യുമോ? 4 നേരത്തെ പറയാം, 4 തന്നെയാണ്. അപ്പം ഈ രീതിയിലുള്ള മാനദണ്ഡങ്ങള് ദൈവത്തോടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് മാത്രമല്ല സമൂഹത്തോടുള്ള ബന്ധവും സന്തോഷകരമായി പരിപാലിക്കുവാൻ സഹായിക്കുന്നവയാണ്. അപ്പം ആ മനസ്സിലാക്കണം. കർത്താവ് ഇവിടെ പഠിപ്പിച്ചു, ക്രിസ്തന്റെ വാക്കുകൾ മനുഷ്യനെ അശുദ്ധിപ്പിക്കുന്നത് വായിക്കകത്ത് ചെയ്യുന്നതല്ല, വായിൽ നിന്ന് പുറപ്പെടുന്ന അത്രേ. അപ്പോൾ ഈ വാക്കുകളെ പറ്റി നാം എത്രമാത്രം ശ്രദ്ധാലുക്കളായിരിക്കണം, കൃപയുള്ളവരായിരിക്കണം എന്ന് പഠിപ്പിക്കാൻ. വേറൊരു ഭാഗം പറഞ്ഞാൽ ഗുരുവന്റെ സംസ്കാരത്തിന്റെ അളവനുസരിച്ചാണ് അവന്റെ സംസാര നിലവാരം. നമ്മുടെ സംസ്കാരത്തെ അനുസരിച്ചാണ് ബേസ് ചെയ്ത് നമ്മുടെ സംസ്കാരത്തിന്റെ നിലവാരം ഇരിക്കുക. നമ്മുടെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ പല നിലവാരത്തിലുള്ള സംഭാഷണങ്ങൾ കാണാം. നമ്മൾ കേട്ടിട്ടുണ്ട് പറ്റി നമ്മുടെ സംസാരത്തിലെ പ്രതിപാദ്യ വിഷയം 4 എന്ന് പറയും. 1, അത് പ്രമാണങ്ങൾ ആയിരിക്കാം. 2, സംഭവങ്ങളെ പറ്റി ആയിരിക്കാം. മൂന്ന് അന്യ വ്യക്തികളെ പറ്റിയായിരിക്കാം, നാല് സ്വയത്തെ പറ്റിയായിരിക്കാം. അപ്പൊ നാല് തരത്തിലുള്ള സംസാര രീതികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒന്നാമത്തെ സംസാര രീതി എന്ന് പറയുന്നത് സംസ്കാര സമ്പന്നരായിട്ടുള്ള ആൾക്കാര് അധികവും വ്യക്തികളും സമൂഹങ്ങളും ഉയർത്തിപ്പിടിക്കേണ്ട പ്രമാണങ്ങളെ പറ്റി ആദർശങ്ങളെ പറ്റിയും സംസാരിക്കുന്നു. അതൊന്നാമത്തെ കൂട്ടരായിട്ട് പറയാം. സംസ്കാര സമ്പന്നര് പലപ്പോഴും വ്യക്തികളെ പറ്റി സമൂഹങ്ങളെ പറ്റി അവരുയർത്തിപ്പിടിക്കേണ്ട പ്രമാണങ്ങളെ പറ്റിയും ആദർശങ്ങളെ പറ്റിയുമാണ് സംസാരിക്കുന്നത്. രണ്ടാമത്തെ കൂട്ടര് പൊതുവായിട്ടുള്ള സംഭവങ്ങളെ പറ്റി സംസാരിക്കുന്നു. പത്രത്തിൽ വായിച്ചതും അടുത്തു നടന്നതുമായ പൊതു ശ്രദ്ധയാർജിക്കുന്ന വിഷയങ്ങളെപ്പറ്റി സംസാരിക്കുന്നു. മൂന്നാമത്തെ കൂട്ടര് അന്യ വ്യക്തികളെ പറ്റിയാണ് പലപ്പോഴും സംസാരിക്കുന്നത്. മൂന്നാമത്തെ കൂട്ടര് സംസാരിക്കുന്നത് അന്യ വ്യക്തികളെ പറ്റി. പലപ്പോഴും അവരുടെ ദൂഷ്യങ്ങളും അവരുടെ മോശമായ കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നാലാമതൊരു കൂട്ടരുണ്ട്, അവരുടെ സംഭാഷണത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് സ്വയത്തെ പറ്റിയുള്ള ഞാൻ എന്തോ ആണ്, ഞാൻ എന്തോ സംഭവമാണ്, എന്റെ മക്കളൊക്കെ ഇന്നതാണ്, എന്റെ കുടുംബം ഇതാണ് അതാണെന്നുള്ള സ്വയപ്രകടനം അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തങ്ങൾ ചെയ്തിട്ടുള്ളതും ചെയ്യുവാൻ പോകുന്നതുമായ വൻ കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ സംഭാഷണത്തിൽ പിന്നെ എപ്പോഴും ഉയർന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നാല് തരത്തില് നമ്മുടെ സംസാര രീതികളായിത്തീരാം. നമ്മുടെ സംസ്കാരത്തിന്റെ അളവനുസരിച്ച് നാല് തരത്തിലായിത്തീരാം. അവിടെ എവിടെയാണ് നാം നിൽക്ക് പുറത്തു പോകണം? ഒന്ന്, സംസ്കാര സമ്പന്നരായ മനുഷ്യര് പ്രമാണങ്ങളെ പറ്റിയും മറ്റു കാര്യങ്ങളെ പറ്റിയും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട മൂല്യങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ, രണ്ടാമത്തെ കൂട്ടര് സംഭവങ്ങളെ പറ്റി, അടുത്തു നടന്ന സംഭവങ്ങളെ പറ്റി പൊതുശ്രദ്ധയാർജിക്കുന്ന വിഷയങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. മൂന്നാമത്തെ കൂട്ടര് അന്യ വ്യക്തികളെ പറ്റി സംസാരിക്കുന്നവരെ സ്വയം പുകഴ്ത്തി സംസാരിക്കുന്നത് എവിടെയാണ് നമ്മൾ ആയിത്തീരുന്നത് ആയിരിക്കുന്നത് നാം ചിന്തിക്കുന്ന വളരെ നല്ലതാണ്. നമ്മൾ കേട്ടിട്ടുണ്ട്, ഇംഗ്ലീഷിൽ പഴഞ്ചൊല്ലുണ്ട്, ഡു യു വാണ്ട് മെൻ സ്പീക്ക് വെൽ ടു ദെൻ നെവർ സ്പീക്ക് വെൽ ഓഫ് യുവർസെൽഫ്. അതായത് നമ്മൾ പലപ്പോഴും നമ്മളെ പറ്റി പറയുന്നു, അങ്ങനെ ആയിത്തീരരുത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത് ഒരു കാര്യം പറയാനുള്ളത്, കുത്തുവാക്ക് ഉപയോഗിക്കുന്നത് ചിലരുടെ വായിൽ നിന്നും പുറപ്പെടുന്ന കുത്തുവാക്ക് ഹാസ്യമൊഴിയും ഒക്കെ കേൾവിക്കാർക്ക് തന്നെ കേൾക്കുന്നവർക്ക് എത്രമാത്രം മുറിവും നീറ്റലും ഉളവാക്കുന്നുവെന്ന് അവർ ഓർക്കാറില്ല. അപ്പൊ കുത്തുവാക്കുകൾ പലപ്പോഴും വിഷമം മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്നതായിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എത്ര ഒരിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ അവ തീവ്രമായ വേദന ഉളവാക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പരസ്പര ബന്ധങ്ങൾക്ക് അവ മാരകമായി തീരുന്നു കാണുന്നുണ്ട്. ചിലരുടെ നാക്കിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകളൊക്കെയും കുത്തുവാക്കുകളായിരിക്കും. പോട്ടെ, ഇവിടെ കർത്താവ് പഠിപ്പിക്കുന്ന സംസാരത്തെ പറ്റിയുള്ള കാര്യങ്ങളില് ശുദ്ധ മത്തായിക്കുന്ന ശേഷം 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവനിൽ ഒരുത്തന് ആരെങ്കിലും ഇടർച്ച വരുത്തിയാലോ അവന്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല് കെട്ടി അവനെ സമുദ്രത്തിന്റെ ആഴത്തിൽ കാഴ്ത്തിക്കളയും. നാം എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ് നമ്മുടെ സംസാരം എവിടെയായിരിക്കണം, എങ്ങനെയായിരിക്കണം, ഏത് രീതിയിലുള്ളതായിരിക്കണം. യാക്കോബ് ശ്ലീഹാതന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, 3-ാം അധ്യായം 5-ാമത്തെ വാക്യം 8-ാമത്തെ വാക്യങ്ങളൊക്കെയും പറയുന്നുണ്ട്, കുറഞ്ഞ തീ എത്ര വലിയ നാവും ഒരു തീ വരെ, അതടങ്ങാത്ത ദോഷം, മരണകരമായ വിഷം നിറഞ്ഞത്. പല വാക്യങ്ങളും വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ശലോമോൻ, ജ്ഞാനികൾ ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യം 18-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. 15-ാം അധ്യായം 4-ാമത്തെ വാക്യം സദൃശവാക്യങ്ങൾ പറയുന്നുണ്ട്, നാവിന്റെ ശാന്തത ജീവവൃക്ഷം. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിനെ കടിഞ്ഞാനിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രയെന്ന് യാക്കോബിലെ കാര്യം പറയുന്നത്. അപ്പൊ മനസ്സിലാക്കേണ്ടത് മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. സൽഗുണപൂർത്തിയുള്ള ലക്ഷണമാണ് സംസാരത്തിൽ പ്രതിഫലിക്കേണ്ടത്. കർത്താവിനെതിരെ ഞാൻ ഇത്രയും പറഞ്ഞത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, വേദപുസ്തകത്തിൽ പൗലോസ്ലിഹ പഠിപ്പിക്കുന്ന ലേഖന എഫേസ്യർക്കെതിരെ 4:29 വാക്യം ആസ്പദമാക്കി പറയുമ്പോഴേ കൃപയുള്ള വാക്കാണ് ക്രിസ്ത്യാനിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. നിങ്ങളുടെ വാക്ക് കൃപയുള്ളതായിരിക്കട്ടെ. പൗലോസ്ലിഹയുടെ ലേഖനം 4:29 വാക്യത്തിലും പറയുന്നു, നിങ്ങളുടെ വാക്ക് കൃപയുള്ളതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. ഈ വാക്കുകൾ എങ്ങനെയായിരിക്കണമെന്ന് ഈ അടുത്ത സമയത്ത് ഫേസ്ബുക്കില് ഒരു പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. നേരത്തെ ഉള്ള പത്രങ്ങളിൽ വന്നിട്ടുള്ളൊരു 3 കാര്യങ്ങൾ അവിടെ ചെറിയ സാധാരണ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ സംഭാഷണങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന സംസാര രീതിയിൽ നമ്മുടെ വാക്കുകൾ എത്രമാത്രം മറ്റുള്ളവരെ തെറ്റിലേക്ക് വിടാമെന്നുള്ളതിനെ പറ്റി ഒരു ഫേസ്ബുക്ക് പോസ്റ്റിംഗ് കണ്ടു. നമ്മൾ നേരത്തെ നിങ്ങൾ പലരും വായിച്ചുക. അതിന്റെ ആദ്യത്തെ സംഭവം പറയുന്നത് ഒരു കുഞ്ഞിന്റെ അമ്മയായ കൂട്ടുകാരിയോട് അവര് അമ്മയായി തീർന്നതേ ഉള്ളൂ. മറ്റൊരു കൂട്ടുകാരി വിസിറ്റ് ചെയ്യുവാനായിട്ട് സന്ദർശിക്കുവാനായിട്ട് വന്നു. സന്ദർശിക്കാൻ വന്ന ഉടനെ തന്നെ ചോദിച്ചു, ഈ കുഞ്ഞുണ്ടായ സന്തോഷത്തിൽ നിന്റെ ഭർത്താവ് നിനക്ക് എന്താണ് സമ്മാനം നൽകിയത്? അപ്പൊ അമ്മയായ കൂട്ടുകാരി ഉടനെ മറുപടി പറയുന്നു, എനിക്കൊന്നും തന്നില്ല. അപ്പൊ അത്ഭുതത്തോടെ കൂട്ടുകാരി ചോദിക്കുന്നു, എന്തൊരു മനുഷ്യനാ നിന്റെ ഭർത്താവ്? അയാളുടെ കണ്ണിൽ നിനക്ക് യാതൊരു വിലയുമില്ല. കൂട്ടുകാരി പോയി കഴിഞ്ഞപ്പോൾ അമ്മയായ ആ സ്ത്രീ തന്റെ കൂട്ടുകാരി പറഞ്ഞതിനെ പറ്റി ഇങ്ങനെ ചിന്തിച്ചിരുന്നു. എന്റെ ഭർത്താവ് വന്നപ്പോൾ സമ്മാന കാര്യം പറഞ്ഞ് എന്റെ കൂട്ടുകാരി ഇങ്ങനെ വന്നിരുന്നു. എന്റെ കൂട്ടുകാരി എന്നോട് ചോദിച്ചു, കുഞ്ഞുണ്ടായ സന്തോഷത്തിൽ നിങ്ങൾ എനിക്ക് എന്താണ് തന്നു? തന്നില്ല. ഇങ്ങനെ സമ്മാന കാര്യം ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കാൻ അവസാനം ഈ സംഭവത്തിന്റെ അവസാനം പറയുന്നത് അവസാനം അത് അവരുടെ വിവാഹമോചനത്തിൽ എത്തിച്ചു ആ വഴക്ക്. അപ്പോൾ ഒരു ചെറിയൊരു കാര്യമാണ് കൂട്ടുകാരി പറഞ്ഞത്. അവിടെ ഈ വാക്കുകൾ കാരണം അവരുടെ മനസ്സ് വളരെയധികം പ്രയാസിക്കുടപ്പെട്ടുപോയി. തന്റെ ഭർത്താവുമായിട്ട് വഴക്കിടേണ്ടി വരുന്നു. അവസാനം ഇത് ഡിവോഴ്സിൽ എന്റെ പേര്. അപ്പം നമ്മുടെ വാക്കുകൾ കൃപയുള്ളതായിരിക്കട്ടെ, മറ്റുള്ളവരുടെ ആത്മീയ വർധനവിലേക്ക് വരുത്തട്ടെ. രണ്ടാമത്തെ സംഭവം അവിടെ പറയുന്നത് അബ്ദുള്ളയോട് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സ്നേഹിതൻ ചോദിക്കുകയാണ്, നീ എവിടെ ജോലി ചെയ്യുന്നു? അപ്പൊ അബ്ദുള്ള പറയാണ് അവൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേരൊക്കെ പറയുന്നു. സ്നേഹിതൻ ചോദിക്കുന്നു, എത്രയാണ് നിന്റെ ശമ്പളം? അപ്പം ഇപ്പൊ അബ്ദുള്ള പറയുന്നു, എനിക്ക് 10,000 രൂപ ശമ്പളം. അയ്യോ, ഈ 10,000 രൂപ കൊണ്ട് ഈ വന്ന കാലത്ത് നിനക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും? നിന്റെ കുടുംബത്തെ നോക്കണം. എന്തുകൊണ്ട് ഈ 10,000 രൂപ കൊണ്ട് എന്താണ് നിനക്ക് സാധിക്കുവാൻ പറ്റുന്നത്? ഇതുള്ള മറുപടി പറയുകയാണ്, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത്രയേ കിട്ടുന്നുള്ളൂ. സംസാരം അവിടെ വെച്ച് തീരുകയാണ്. അപ്പൊ അതിനുശേഷം അബ്ദുള്ള ജോലിയിൽ ശ്രദ്ധക്കുറവ് കാണിച്ചോളാം. തന്റെ മുതലാളിയോട് ശമ്പളം വർദ്ധിപ്പിച്ചു തരുവാൻ ആവശ്യപ്പെടുന്നു. ആവശ്യപ്പെട്ടു, പക്ഷെ മുതലാളി അതിന് തയ്യാറായില്ല. അബ്ദുള്ള ആ ജോലി ഒഴിവാക്കി. ഇപ്പോൾ ജോലിയില്ലാതെ നടക്കുന്നു. ഈ ലേഖനത്തിൽ പറയുകയാണ്, ഇപ്പോഴും അബ്ദുള്ളക്ക് ജോലിയൊന്നുമില്ല, ജോലിയില്ലാതെ നടക്കുന്നു. അപ്പൊ ഈ സ്നേഹിതൻ എന്താണ് ചോദിച്ചത്? സ്നേഹിതൻ ചോദിച്ച ചോദ്യത്തില് അവന്റെ സംസാര രീതിയിൽ നിന്ന് അബ്ദുള്ളക്ക് യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. മറിച്ച് അബ്ദുള്ള വലിയൊരു അബദ്ധത്തിലേക്ക് ചെന്ന് ചാടി തന്റെ ജോലിയും കളഞ്ഞ് അവിടെ തീരുന്നു. ഇവിടെ പൗലോസപ്പോസ്തലം പറയുന്നത് കൃപയുള്ള വാക്കാണ് ക്രിസ്ത്യാനിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടത്. മറ്റുള്ളവനെ ആത്മീയ വർധന വരുത്തുന്ന വാക്കുകൾ മാത്രമേ അവന്റെ വായിൽ നിന്ന് വരാവൂ. 3rd സംഭവം കൂടെയാ അവിടെ പറയുന്നുണ്ട്. തനിച്ച് താമസിക്കായിരുന്ന വൃദ്ധനായ ഒരു പിതാവിനോട് ഒരാൾ തന്റെ സ്നേഹിതം ചോദിക്കുകയാണ്, നിങ്ങളുടെ മകൻ നിങ്ങളെ കാണാൻ വരാറില്ലേ? അപ്പൊ പിതാവ് പറയുന്നു, ഓ മാസത്തിൽ ഒരിക്കൽ വരും, എനിക്ക് ആവശ്യമുള്ളതെല്ലാം കൊണ്ടുവരും, എനിക്ക് ആവശ്യമുള്ള കാശും ജോലിക്കാർക്കുള്ള ശമ്പളവും എല്ലാം തന്നിട്ട് പോകും. അപ്പൊ ആ ആള് ചോദിച്ചു, അപ്പൊ എന്തൊരു മകനാ നിങ്ങളുടെ, മാസത്തിൽ ഒരിക്കൽ വരുമെന്ന? ഒരു മാസത്തിൽ ഒരിക്കലേ വരത്തുള്ളൂ, അവന് നിങ്ങളോട് ഇത്രയും സ്നേഹമേ ഉള്ളൂ. അപ്പൊ പിതാവ് പറഞ്ഞു, അവന്റെ ജോലി അവൻ അങ്ങനെ ഇടയ്ക്കൊന്നും ലീവ് കിട്ടില്ല, അത്രയുമല്ല അവന്റെ ഭാര്യയും കുട്ടികളും അവിടെയുണ്ട്, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. അപ്പൊ ആ വ്യക്തി പറഞ്ഞു, നല്ല കാര്യമായി, നിങ്ങൾ അവനെ ഇത്രത്തോളം വളർത്തി വലുതാക്കി പഠിപ്പിച്ചു, അപ്പോൾ അവൻ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? ആ വ്യക്തി പോയതിന് ശേഷം ആ പിതാവ് അയാൾ പറഞ്ഞിച്ച് ആലോചിച്ച് ഇങ്ങനെ വളരെ വിഷമിച്ചു, എപ്പോഴും വെറുതെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പിതാവിന് പതിവായി. അവസാനം ആ പിതാവ് മാനസിക രോഗിയായി മാറുകയാണ്. ഈ മൂന്ന് സംഭവങ്ങൾ നമ്മൾ നോക്കുമ്പോഴേ നാം അറിയാതെ ചില വാക്കുകൾ പലപ്പോഴും പലയിടത്തും പറയും. ഓർക്കുക, നമ്മുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ മറ്റുള്ളവരിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കാം. പല വഴക്കുകളുടെയും കാരണം അത് അന്വേഷിച്ചു പോയാൽ അതിൽ മറ്റുള്ളവരുടെ കൈ ഉള്ളതായി നമുക്ക് കാണാം. ഒരിക്കലും നമ്മൾ ഓർക്കേണ്ടത്, ഒരിക്കലും നാം കാരണം. ഒരു ബന്ധത്തിൽ, ഒരിടത്തും, വ്യക്തികളിൽ മാനസികമായ ഒരു പ്രയാസം ഉണ്ടാകുവാനുള്ളവരുടെ നമ്മുടെ വാക്കുകളെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പുലത്തർക്കിന് നാലാമത്തെ ലേഖനം 4:29 വാക്യത്തില്, നിങ്ങളുടെ വാക്ക് കൃപയുള്ളതും ഉപ്പിനാൽ രുചി വരുത്തതുമായിരിക്കട്ടെ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുതെന്ന് എഫേസർക്കെഴുതിയ ലേഖനം 4:29 വാക്യത്തിൽ നാം കാണും. സംസാരിക്കുമ്പോൾ ഓർത്തിരിക്കേണ്ട മൂന്ന് പ്രമാണങ്ങൾ ഈ വാക്യങ്ങളിൽ പൗലോസ് ഉയർത്തി കാണിക്കുകയാണ്. ഒന്ന്, ആവശ്യകത; രണ്ട്, ആസ്വാദ്യത; മൂന്ന്, ആത്മീയ വർധന. നമ്മുടെ സംസാരത്തിന് വഴികാട്ടിയായിരിക്കേണ്ടതാണ് ഈ ഓർക്കുക. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു എഫേസർക്കെതിരെ ലേഖനം 4:29 വാക്യത്തിൽ, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടത് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്നും പുറപ്പെടരുത്. മൂന്ന് പ്രമാണങ്ങൾ ഓർക്കുക: ആവശ്യകത, ഒന്ന് ആവശ്യകത; രണ്ട്, ആസ്വാദ്യത, രുചി വരുത്തിയതായിരിക്കണം; മൂന്ന്, മറ്റുള്ളവർ ആത്മീയ വർധന ഉണ്ടാക്കുന്നതായിരിക്കണം. പെരുമാറ്റത്തിൽ എന്ന വേണം സംഭാഷണത്തിൽ ഈ പ്രമാണം ക്രിസ്ത്യാനികളായ നാം ഓരോരുത്തരും വർദ്ധിപ്പിക്കണം. യേശുവാണ് നമുക്ക് എല്ലാറ്റിലും മാതൃക. യേശുവിനെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നു നാം ഓർത്ത് നല്ലതാണെന്ന് ലൂക്കോസ് എഴുതിയതിനു ശേഷം 4:22 വാക്യത്തില്, അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്ക് എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ലൂക്കോസ് എഴുതിയതിനു ശേഷം 4:22 വാക്യം, അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം എല്ലാവരും ആശ്ചര്യപ്പെട്ടു. കർത്താവ് സ്നേഹിതരെ, നല്ല സംസാരം മാത്രം നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ടെ, നല്ല വാക്കുകൾ മാത്രം നമ്മുടെ വായിൽ, കൃപയുള്ള വാക്ക്, മറ്റുള്ളവർക്ക് സന്തോഷം പകരുന്ന വാക്ക്, മറ്റുള്ളവരെ ആത്മീയതയിലേക്ക് നടത്തുന്ന വാക്കുകൾ, നല്ല വാക്കുകൾ പുറപ്പെടുവിച്ച് നല്ല ക്രിസ്ത്യാനികളായി ജീവിപ്പാൻ ദൈവം തമ്പുരാൻ തന്നെ പരിശുദ്ധ രൂഹാമൂലം നമ്മെ ഇടയാക്കുമാറാകട്ടെ.
ബഹുമാനപ്പെട്ട ബെന്നി അച്ഛൻ പതിവ് പോലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയവുമായിട്ടാണ് നമ്മുടെ മധ്യത്തിലേക്ക് ഇന്നും കടന്നു വന്നത്. ക്രൈസ്തവ ജീവിതം അർത്ഥവത്താകുവാനും ബന്ധങ്ങൾ സുദൃഢമാകുവാനും നാം ഒക്കെയും ശ്രദ്ധിക്കേണ്ടുന്നതും അടിസ്ഥാനപരമായി ഒരു മനുഷ്യന് ആവശ്യവുമായിരിക്കുന്ന ഒരു വിഷയത്തെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അനുഗ്രഹീതമായ രണ്ട് വാക്യങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ മുമ്പിലേക്ക് പ്രിയപ്പെട്ട അച്ഛൻ അവതരിപ്പിച്ചു. വിശുദ്ധനായ മത്തായിയുടെ സുവിശേഷം 15:11-18 വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് അച്ഛൻ നമ്മളോട് സംഭാഷണം നടത്തിയത്. ഈ വാക്യം ഏറെ പ്രാവശ്യം നമ്മളൊക്കെ വായിച്ചിട്ടുള്ളതാണ്. കേൾക്കുമ്പോൾ നമ്മളുമായിട്ട് ഇതിന് വലിയ ബന്ധം ഉണ്ടെന്ന് പോലും തോന്നിക്കാത്ത രീതിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് വായിച്ചെങ്കിലും അതിന്റെ അർത്ഥത്തെ ഗ്രഹിക്കുവാൻ തക്കവണ്ണം പലപ്പോഴും നമുക്ക് സാധിക്കാതെ പോയെങ്കിൽ വീണ്ടും ഒരിക്കൽ കൂടി നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്ക് ഇതിനെ കൊണ്ടുവരികയും ഇതുമൂലം ഈ വാക്യത്തിന്റെ പ്രസക്തി മൂലം നമുക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണെന്നും അത് നഷ്ടപ്പെടുത്തി കളഞ്ഞാൽ ബന്ധങ്ങളെ തകർത്ത് കളയുവാൻ ഇതെത്രമാത്രം സഹായിക്കും, എത്രമാത്രം ശക്തമാണെന്നുള്ളതും പ്രിയപ്പെട്ട അച്ഛൻ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഒരു വലിയ പഠനം ഇതിന്റെ പിന്നിൽ നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ സ്പിരിച്വൽ റിവൈവൽ, ആ വിഷയത്തെ കുറിച്ച് അതിലുള്ള നാല് കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ മനുഷ്യൻ സംസാരിക്കുന്ന വിഷയങ്ങളുടെ നാല് തരത്തിലുള്ള രീതികൾ, അതെല്ലാം കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ അച്ഛനത് നമ്മളെ കൊണ്ട് ചെന്നെത്തിച്ചത് വാക്കുകൾ കൃപയുള്ളതാകണം, സൂത്തിങ് വേർഡ്സ് അല്ലെങ്കിൽ ഹീലിംഗ് വേർഡ്സ്. ഇത് നമ്മുടെ നാവിൽ നിശ്ചയമായിട്ടുമുണ്ട്, നമ്മുടെ മസ്തിഷ്കത്തിൽ നിശ്ചയമായിട്ടുമുണ്ട്. പക്ഷേ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഏതാണോ പ്രതിഫലിക്കുന്നത് അതനുസരിച്ചായിരിക്കും ചിലപ്പോഴൊക്കെ ഇത് പുറത്തു വരുന്നത്. ഒരു പക്ഷേ ചില സമയത്തൊക്കെ സുഹൃത്ബന്ധത്തിലോ അല്ലെങ്കിൽ കൂടി നിൽക്കുന്ന ആളുകളുടെ ഭാവത്തിനനുസരിച്ചോ മനുഷ്യന്റെ ബലഹീനത കൊണ്ടൊക്കെ ചിലപ്പം വാക്കുകൾ വികലമായി പോയേക്കാം. പക്ഷേ ആ വികലമാകുമ്പോൾ അതിനെ പരിഹാസ ചുവയോട് കാണുന്നതിന് പകരം അതിൽ നിന്ന് അവനെ വീണ്ടെടുക്കുവാൻ കഴിയുന്നൊരു വാക്ക് കേൾവിക്കാർക്ക് കൊടുക്കുവാൻ പറ്റുന്നില്ല എങ്കിൽ അവിടെയും പരാജയം സംഭവിച്ചേക്കാം. ഞാൻ പറഞ്ഞു വന്നത് ഇതൊരു വ്യക്തി വികലമായ ഒരു വാക്ക് പറയുന്നത് മൂലം ആ വ്യക്തിയിൽ നിന്ന് കേൾവിക്കാരിലേക്ക് ഇത് കടന്നു കഴിയുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന റിഫ്ലക്ഷനും നമ്മളെ ചിലപ്പോൾ തിന്മയിലേക്കോ അല്ലെങ്കിൽ നന്മയിലേക്കോ കൊണ്ടുപോയേക്കാം. ഇതൊരു മനുഷ്യന്റെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ടതാണെന്ന് മനഃശാസ്ത്രജ്ഞൻ കൃത്യമായി പഠിപ്പിച്ചും വെച്ചിട്ടുണ്ട്. പേഴ്സണാലിറ്റി എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന ഏറ്റവും ചെറിയ ഡെഫിനിഷൻ എന്തെന്ന് ചോദിച്ചാൽ the sum total of all the virtues in a human being, it gives to his personality. ഒരു മനുഷ്യന്റെ അവനിലുള്ള ആ നന്മകളുടെ ആകെത്തുകയാണ് അവന്റെ വ്യക്തിത്വം. അവന്റെ പൊസിഷൻ അല്ല, അവന്റെ നിറമല്ല, അവന്റെ കുടുംബ പശ്ചാത്തലമല്ല, അവന്റെ ജാതി വ്യവസ്ഥയൊന്നുമല്ല. ഒരു മനുഷ്യനിലുള്ള നന്മകൾ, അന്തർലീനമായിരിക്കുന്ന നന്മകളുടെ ആകെത്തുക, ആ ആകെത്തുക പുറത്തേക്ക് വരുവാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരവയവമാണ് നാവ്. ആ നാവിന് സ്വീറ്റ്, സോൾട്ട്, ബിറ്റർ ആൻഡ് സോൾട്ട് ഈ നാല് രുചികളെ കൃത്യമായിട്ട് വിചിന്തനം ചെയ്യാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെയാണ് ഈ നാവിൽ നിന്ന് ഈ നാല് തരത്തിലുള്ള വാക്കുകളും പുറത്തേക്ക് ഇറങ്ങുവാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഹൃദയത്തെ രുചിപ്പിക്കുന്ന കൃപയുള്ള വാക്കുകൾ നമ്മളിൽ നിന്നുണ്ടാകുവാൻ വളരെ ശക്തമായി അച്ഛൻ നമ്മളോട് ആവശ്യപ്പെട്ടു. തീർച്ചയായും കേൾക്കുന്ന എല്ലാവർക്കും ഒരു വലിയ മാറ്റത്തിന്റെ കൊടുങ്കാറ്റ് നിശ്ചയമായി ഉണ്ടാകുവാൻ ഞാൻ എന്നോട് തന്നെ ഇത് ആവശ്യപ്പെടുന്നു. അവരവർക്ക് അവരവരോട് ആവശ്യപ്പെടാം ഈ അവനവന്റെ അവരവരുടെ വാക്കുകളെ നിയന്ത്രിക്കുവാനും അത് കൃപയുള്ള വാക്കുകളാക്കി തീർക്കുവാനും ദൈവമേ ഞങ്ങളെ ശക്തരാക്കണമേ. അതിന് പ്രിയപ്പെട്ട ബെന്യാമിനിലൂടെ ഞങ്ങൾക്ക് ഇന്ന് നൽകി തന്ന വലിയൊരു അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ പ്രാർത്ഥിപ്പാൻ നമുക്കൊക്കെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുബോറോ പേരിന് വേണ്ടി പ്രിയപ്പെട്ട ബെന്നി അച്ഛനോടുള്ള എല്ലാ സന്തോഷവും പ്രകടിപ്പിച്ചുകൊണ്ട് ബലഹീനനായ ഞാൻ എന്റെ വാക്ക് ഇവിടെ പൂർണ്ണമാക്കുന്നു. ഹലോ ഐസക് അച്ഛ, ആ കേൾക്കാം. ഓ ഞാൻ പറയുന്നുണ്ടല്ലോ, പക്ഷെ എന്താ ലൈൻ മ്യൂട്ടഡ് ആയി പോയെന്ന് തോന്നുന്നു. എന്താ
സംഭവിച്ചില്ല.
ഓക്കെ ഓക്കെ, സോറി. നമുക്ക് ഇനിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള പേരുകൾ പ്രത്യേകമായിട്ട് ഈ സമയത്ത് വായിക്കുകയാണ്. ഒരു മറിയ ഓർത്ത് പ്രാർത്ഥിക്കാം. മറിയ യങ് ഗേൾ ആണ്, ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങി. അതോ ഡയോണ
പത്ത് വയസ്സുള്ള കുട്ടിയെ ഓർത്ത് പ്രാർത്ഥിക്കാം, സാലിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. എവൻഗലിൻ ഒരു ബേബി ഗേള്, നൊവേല തൈറോയ്ഡ് ക്യാൻസർ ഓർത്ത് പ്രാർത്ഥിക്കാം, എഡിസനെ ഓർത്ത് പ്രാർത്ഥിക്കാം, ഒരു ബാബു പുതക്കാട്ടിലിനെ ഓർക്കാം, അതുപോലെ തന്നെ ഒരു വൈദികന് ഇപ്പോഴ് ചികിത്സയിലാണ്. ഞാൻ വൈദികന്റെ പേര് പ്രത്യേകമായിട്ട് പറയുന്നില്ല, ഒരു യുവ വൈദികനാണ്. ആ വൈദികനെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ബാബു സക്കറിയെ ഓർക്കാം, ആലീസിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, ആലീസ് ജോസഫിനെ ഓർത്ത് പ്രാർത്ഥിക്കാം, ജോയലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു ജോയൽ, രണ്ട് ജോയലുണ്ട്, മറ്റു ജോയലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ ജിമ്മിനെ ദൈവസന്നിധിയിൽ ഓർക്കാം. മറ്റാരെങ്കിലും നമ്മുടെ ഓർമ്മയിൽ പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ ഒരു നിമിഷം അവരെയൊക്കെ സൗഖ്യത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ശിരസ്സുകളെ സമർപ്പിക്കാം. ബാറക്കുമോർ, ഞങ്ങളെ നിത്യമായി സ്നേഹിക്കുന്ന കാരുണ്യവാനായ സ്വർഗീയ ദൈവമേ, അനുഗ്രഹീതമായ പ്രഭാതം വീണ്ടും ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അങ്ങയുടെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത ഒന്നും ഞങ്ങൾക്കില്ലല്ലോ ദൈവമേ. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ ഞങ്ങളിൽ കുറവുകളും കുറ്റങ്ങളും ഉണ്ട്. എങ്കിലും അനുതാപത്തോട് അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുന്നവരെ ഒരു നാൾ തള്ളിക്കളയുകയില്ല എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ നിമിഷം വരെ ഞങ്ങൾ നിലനിൽക്കുന്നത് തന്നെ ദൈവമേ അങ്ങയുടെ മഹാകരുണയാലാകുന്നു. ആ കരുണ എന്നും ഞങ്ങളിൽ നിലനിൽപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കൃപയിൽ ഞങ്ങളെ സ്ഥിരപ്പെടുത്തണമേ. അവിടുത്തെ ഭക്തിയിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. ഞങ്ങളുടെ ജീവിതം വിശുദ്ധ ജീവിതമായി നയിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ വചനത്തിൽ ഞങ്ങൾ കേട്ടതുപോലെ ദൈവമേ, ഞങ്ങളുടെ നാക്കിന്റെ ദുരുപയോഗം എത്രയോ ബന്ധങ്ങളെ ഞങ്ങൾ നകറ്റി, എത്രയോ ഹൃദയങ്ങൾക്ക് ഞങ്ങൾ മുറിവുകൾ പകർന്നു. അതിനേക്കാൾ ഉപരി ആരാധിക്കാൻ ഉപയോഗിക്കേണ്ട നാവുകൾ എത്രയോ പ്രാവശ്യം അതിന് വിഘാതമായി ഞങ്ങൾ ഇഷ്ടത്തിന് ഉപയോഗിച്ചു, അങ്ങേ മറന്നു. ദൈവമേ, ഞങ്ങളുടെ നാവുകളെ അവിടെ നിയന്ത്രിക്കണമേ. അവരുടെ അങ്ങയുടെ ഹിതം പോലെ ഉപയോഗപ്പെടുത്തുവാൻ ഞങ്ങളുടെ നാവിനെ അവിടുന്ന് സ്പർശിക്കണമേ. ഞങ്ങൾ നിൽക്കുന്നത് പോലും അങ്ങയുടെ കരുണയാലാകുന്നു. ആ കരുണ ജീവിതാവസാനം വരെ ഞങ്ങളിൽ വ്യാപരിക്കുവാൻ, തമ്പുരാനെ അങ്ങയോടുള്ള ആഴമായ ബന്ധത്തിൽ ജീവിക്കാൻ അവിടെ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. ഒരുപാട് രോഗികളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പേര് പറഞ്ഞാലും ഇല്ലെങ്കിലും അവരെയൊക്കെ അങ്ങ് സ്നേഹിക്കുന്നു ഞങ്ങൾ പരിപൂർവമായിട്ട് വിശ്വസിക്കുന്നു. എങ്കിലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ചുമതല ഞങ്ങൾക്ക് ഏൽപ്പിച്ചതുകൊണ്ട് ആ ചുമതല ഞങ്ങൾ നിർവഹിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നുള്ള യാചനകളെ അവിടുന്ന് മാനിക്കണമേ. ഈ മക്കൾക്കൊക്കെ അവിടുന്ന് സൗഖ്യം നൽകണമേ. വേദനയുടെയും നൊമ്പരത്തിന്റെയും ഒക്കെ മധ്യത്തിൽ ദൈവകരുണയുടെ ലാളിത്യം ലാളൻ അനുഭവിപ്പാൻ നീ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഴമായ വേദനയും രോഗത്തെ പറ്റിയുള്ള ഭീകരമായ ഭയവും ഒക്കെ അവരെ നിരാശയിലേക്ക് വീഴാൻ ഒരുക്കുമ്പോൾ ദൈവമേ, അങ്ങയുടെ ബലമുള്ള ഭുജം നീട്ടി അവരെ ബലപ്പെടുത്തി ശക്തീകരിക്കണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന് മോശയോട് പറഞ്ഞ ആ വാക്ക് കേൾക്കുവാൻ ഇവരുടെ ഹൃദയങ്ങളെയും കാതുകളെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലും ശുശ്രൂഷിക്കുന്ന വൈദ്യന്മാരിലും ശക്തി പകരണമേ. ഉറ്റവര് വേർപെട്ട ദുഃഖാനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങള്, യുവാക്കന്മാർ, യുവതികളും ചെറുപ്പക്കാരും ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവം നയിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ ഓർക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ കരങ്ങളിൽ സമർപ്പിക്കട്ടെ. ദൈവമേ, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവര്, ജോലി നഷ്ടപ്പെട്ടവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് നല്ല ആരോഗ്യം കൊടുക്കണമേ. ലഭ്യമായ പ്രതിഫലമൊക്കെ വിവേകത്തോട് ഉപയോഗിക്കാനുള്ള നന്മ കൊടുക്കണമേ. ഈ പരിശുദ്ധ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ബാബാ തിരുമേനി, എല്ലാ തിരുമേനിമാരെ, ഈ ഭദ്രാസനത്തെ നയിക്കുന്ന തിരുമേനിയൊക്കെ ഓർക്കുന്നു. അനുഗ്രഹിച്ച് ബലപ്പെടുത്തണമേ. മാതൃകയുള്ള കൂട്ടായ്മയായി ഈ ലോകത്തിൽ പ്രകാശിക്കുവാൻ അങ്ങ് ഈ സഭയെ നയിക്കണമേ. ഈ പ്രാർത്ഥനാ കൂട്ടായ്മയെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഒക്കെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഭരണകർത്താക്കളെയൊക്കെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കൊറോണ മൂലം ദുരിതം അനുഭവിക്കുന്നവരെയൊക്കെ അവിടുന്ന് ബലപ്പെടുത്തി ശക്തീകരിച്ച് സഹായിക്കണമേ. ഈ രോഗമൊക്കെ സമൂഹത്തിൽ നിന്ന് മാറ്റപ്പെട്ടുപോയി ഈ ലോക സന്തോഷത്തിൽ മുന്നോട്ട് പോകുവാൻ ദൈവമേ അങ്ങയുടെ കൃപ ഈ ലോകത്ത് വ്യാപരിക്കണമേ. പിന്നെ തിരുവചനം ധ്യാനിച്ച പ്രിയപ്പെട്ട അഭിഷിക്തനെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. കുടുംബത്തെയും ഇടവകയും ഒക്കെ അവിടെ നന്മ കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളെ തന്നെ വീണ്ടും താഴ്മയായി സമർപ്പിക്കുന്നു. എവിടെയെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഞങ്ങൾ വിഷമം ശുദ്ധീകരിക്കണമേ. നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുവാനുള്ള യോഗ്യത അവിടെ ഞങ്ങൾക്ക് നൽകണമേ. പ്രത്യേകിച്ച് ദീർഘകാലം ഈ ലോകത്തിൽ ജീവിച്ച് അങ്ങയുടെ ശുശ്രൂഷകളെ ശ്രദ്ധയോടെ പാലിച്ച് തിരിച്ചങ്ങയുടെ സന്നിധിയിലേക്ക് വിളിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട റംബാത്തിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീതിമാന്മാർക്കും നന്മയുള്ള ആളുകൾക്ക് ലഭ്യമായ ഓഹരി അവകാശമാക്കാൻ സംഗതിയാക്കണമേ. അപ്പിതാവ് തുറന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഇടയാക്കി തീർക്കണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗ്ഗവൃക്ഷമിൽ ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്നോ നാൾ സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാം പുത്രന്റെ കൃപയും പരിശുദ്ധയുടെ സംബന്ധവും ആവാസവും നാം എല്ലാവരുടെ മേലും പ്രത്യേകിച്ച് പ്രാർത്ഥനയെ സംബന്ധിച്ച് എല്ലാ പ്രിയപ്പെട്ടവരോടും അവരുടെ കുടുംബങ്ങളോടും അവരുടെ പ്രിയപ്പെട്ടവരോടുകൂടി നാം ഓർത്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ രോഗികളോടുകൂടിയും അവരുടെ ആവശ്യങ്ങളോടുകൂടിയും നമുക്ക് വചന ശുശ്രൂഷ നടത്തിയ ബഹുമാനപ്പെട്ട അച്ഛനോടുകൂടി നമ്മുടെ സഭയോടും സമൂഹ രോഗത്തിലും പ്രയാസത്തിലും രോഗമാസകാലം കഷ്ടപ്പെടുന്നവരോടുകൂടി ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ.
ആമേൻ. അനുഗ്രഹീതമായ ഈ കൂട്ടായ്മയിൽ സംബന്ധിച്ച എല്ലാവരോടും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരു നല്ല നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന നല്ലൊരു ചിന്ത പകർന്നു തന്ന വന്ദ്യ ബെന്യച്ചനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. വന്ദ്യ മാമനച്ചൻ, അതുപോലെ വി സി വർഗീസച്ചൻ, ഐസക്കച്ചൻ, എല്ലാ വൈദികരോടും സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇതിൽ ഇതിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം ഇതിന്റെ ബൈബിള് വായിച്ച മോഹനങ്ങള്, ഇതിന്റെ അഡ്ജസ്റ്റേറ്റ് വെച്ച് മുതലുള്ള പ്രിയപ്പെട്ട മനോജ്, എല്ലാവരെയും ആത്മാർത്ഥമായിട്ട് ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മ ഈ സമയത്ത് ആശംസിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.